ദൈവ നാമത്തിന്റെ മഹത്വം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ നിന്ന് ഞാൻ വായിക്കുന്ന ഈ വാക്യം കഴിഞ്ഞ സെഷൻ അവസാനിച്ചപ്പോ പ്രിയ സഹോദരന് പറഞ്ഞ ഒരു വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 18 വാക്യം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കർത്താവിനെ അറിയുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. വിവിധ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട നമ്മൾ ആത്മപരിശോധനയ്ക്കും ദൈവസന്നിധിയിൽ നമ്മുടെ തന്നെ നിലകളെ കാണാനുമായിട്ട് നമ്മൾ എടുത്തു. ഇതൊക്കെയും ചിലപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളെ ഒരു ഭാരത്തിലേക്ക് കൊണ്ടുപോകാൻ ഒരു സാധ്യതയുണ്ട്. ദൈവമേ, നീ എത്ര ഉന്നതമായ ഒരു ലക്ഷ്യമാണ് എന്റെ ജീവിതം സംബന്ധിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ നമ്മളിലേക്ക് നോക്കുമ്പോൾ ഒരു ഇൻട്രോസ്പെക്ഷൻ, ഒരു ആത്മപരിശോധനയൊക്കെ വരുമ്പോൾ അതിനെ തുടർന്നൊരു ഒരു ഭാരം, അത് വരാനൊരു സാധ്യതയുണ്ട്. ഇതൊക്കെ ആക്ക കഴിയും, ഇതൊരു വലിയൊരു കാര്യമാണ് കേൾക്കുന്നത്. ഇപ്പോൾ പ്രിയ സോമൻ പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞതുപോലെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എങ്ങനെ ചെന്നെത്താനായിട്ട് കഴിയും? പ്രിയപ്പെട്ടവരെ, ഏത് നമ്മുടെ സംശയത്തിനും ഏത് ചോദ്യത്തിനും ഉത്തരം കർത്താവിലുണ്ട്, കർത്താവിലുണ്ട്. കർത്താവ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടുന്ന് പൂർണ്ണ മനുഷ്യനാണ്, അതേസമയം തന്നെ അവിടുന്ന് പൂർണ്ണ ദൈവവുമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഈ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ സഹായിക്കാനായിട്ട് യേശു നമുക്ക് മുന്നോടിയായി പോയി യേശുവിനെ നോക്കുകയും തന്നിൽ നിന്ന് താൻ കാര്യങ്ങളെ സമീപിച്ച രീതി, താൻ കാര്യങ്ങളെ കണ്ട രീതി, താൻ കൊടുത്ത കാര്യങ്ങൾക്ക് കൊടുത്ത വില, താൻ കൈയാളിയിരുന്ന മൂല്യബോധം, ഇതിനെയൊക്കെ താരതമ്യം ചെയ്ത് നമ്മളെ തന്നെ കൂടുതൽ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകാനായിട്ടുള്ള ആ വഴിയിൽ നമുക്കത് സഹായകരമാണ്. തീർച്ചയായിട്ടും അത് വേണം. അതുകൊണ്ടാണ് നമ്മൾ അതിന് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. എന്നാൽ അവിടെ കൊണ്ട് നമ്മൾ അങ്ങ് അവസാനിച്ചു പോകരുത്. അവസാനിച്ചു പോയാൽ കർത്താവ് ദൈവമാണ് എന്നുള്ള ആ അതിന്റെ പ്രയോജനം നമ്മൾ എടുക്കുന്നവരാകുകയില്ല എന്ന് തന്നല്ല. ഇത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്യുന്നു, നമ്മൾ നേടിയെടുക്കുന്നു എന്നുള്ള നിലയിൽ വരുമ്പോ അത് നമുക്കൊരു വലിയ ഭാരം തരും, ഭാരം തരും. ഈ നമ്മൾ ചില രംഗങ്ങളിൽ എനിക്ക് ആരുമില്ല എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയല്ലേ. അനാഥരായ ആളുകൾ പലപ്പോഴും അവരുടെ ഒരു മനോഭാവം എനിക്ക് ആരുമില്ല. ചില സഹോദരിമാര് അവരുടെ ജീവിതത്തിലുള്ള ചില വിഷമങ്ങൾ അവരുടെ ഭർത്താവിനോട് പറഞ്ഞാലും മനസ്സിലാകുക, ആരോടും പങ്കിടാനില്ല, അനാഥനാണ്, അനാഥയാണ് എന്ന് തോന്നുന്ന ഒരു രംഗം. പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളുടെ ഒക്കെ മുമ്പാകെ വലിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ നിലയിൽ ജീവിക്കണമെന്നുണ്ട്, പക്ഷേ ജീവിക്കാൻ കഴിയുന്നില്ല. ഒരുതരം അനാഥത്വം, നിസ്സഹായത, ആരും ആലംബമില്ലാത്ത ഒരു മട്ടിലുള്ള ഒരു നിസ്സഹായത നമുക്ക് പലപ്പോഴും തോന്നും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ സഹോദര സഹോദരി, ഈ വാക്യം കുറിവാക്യമായിട്ട് നമുക്കിന്ന് കൊണ്ടുപോകാമോ? ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. ആരാ ഇത് പറയുന്നത്? അനാഥത്വത്തിന്റെ എല്ലാ തീവ്രമായ വേദനയും ഏറ്റുവാങ്ങിയ ഒരാളാണ് ഇത് പറയുന്നത്. ഇത് കേവലം നമ്മളെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഇരുന്ന ഒരാള് ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരു സെമിനാർ നടത്തുന്നത് പോലല്ല ഈ പറച്ചിൽ. കോട്ടയത്ത് ചിലപ്പോ അങ്ങനെയല്ല സെമിനാറുകളൊക്കെ നടത്തും, പോവർട്ടിയെക്കുറിച്ചുള്ള സെമിനാർ, അത് അവിടുത്തെ 5-സ്റ്റാർ ഹോട്ടലിലാ നടത്തുന്നത്. ആ പറയുന്നതോ സെമിനാറിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതോ ആളുകൾ ജീവിതത്തിൽ ഒരിക്കലും ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞിട്ടില്ല. അതൊരു ഒരു ബൗദ്ധികമായ ഒരു വ്യായാമം പോലെ മാത്രമേ ഇരിക്കുന്നുള്ളൂ. യേശു അങ്ങനെയല്ല. അവിടുന്ന് എന്ത് ചെയ്തു? അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്ന് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന വിവിധ തരത്തിലുള്ള നിസ്സഹായത തന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞവനാണ്. ഭൗതികമായ അർത്ഥത്തിൽ തന്നെ നോക്കുക, അവിടുന്ന് ആ തന്റെ ചെറുപ്പത്തിൽ, പാരമ്പര്യം പറയുന്നത് ജോസഫ് യേശുവിന്റെ ചെറുപ്പത്തിൽ തന്നെ അവിടുന്ന് കടന്നുപോയി, ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ തന്റെ അമ്മയും ഇളയ സഹോദരങ്ങളെയും നോക്കേണ്ട ഉത്തരവാദിത്വം ഈ ബാലന്റെ മേലെ കടന്നു വന്നു. അവിടെ മുതൽ 12 വയസ്സ് വരെ ജോസഫിന്റെ കാര്യം നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഒരു കൗമാരം കഴിഞ്ഞ് അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ജോസഫ് കടന്നുപോയി എന്നാണ് പാരമ്പര്യം, യഹൂദന്മാരുടെ പാരമ്പര്യം ആ നിലയിൽ പറയുന്നത്. എന്തുമാകട്ടെ, ചെറുപ്പം മുതൽ തന്നെ സഹോദരന്മാർ, ഇളയ സഹോദരന്മാരും സഹോദരിമാരും ഇവരടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് പോയ ഒരാളാണ്, അനാഥത്വം എന്തെന്നറിയാവുന്ന ഒരാളാണ് പറയുന്നത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന് പറയുമ്പോൾ അതിന്റെ മുഴുവൻ ആക്കത്തൂക്കത്തിലും നമുക്കത് മനസ്സിലാകണം, നമുക്കത് ഉൾക്കൊള്ളണം എന്ന് തന്നെയല്ല നമ്മൾ ആരും ഇവിടെ ഇരിക്കുന്ന ഞാനോ നിങ്ങളോ അനുഭവിക്കാത്ത, എന്നാൽ ഈ ലോകത്ത് നമ്മളെക്കാളും നിർഭാഗ്യവാന്മാരായ ചിലരനുഭവിക്കുന്ന ഒരു അനാഥത്വവും യേശു അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ യേശു നല്ല കാര്യങ്ങൾ, ആളുകൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവര് പറയും അവനെ ജോസഫിന്റെ മകൻ എന്നാ പറയും. എന്നാൽ അവനെ അവരെ വിമർശിച്ചോ അവർക്ക് ഇഷ്ടമില്ലാത്തതോ ആയ കാര്യം പറയുമ്പം ആ ബസരത്തിലുള്ളവർ പറയും മറിയയുടെ മകൻ എന്ന് പറയും. എന്തുവാ തമ്മിലുള്ള വ്യത്യാസം? മറിയയുടെ മകൻ എന്ന് പറയുമ്പം അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിക്കുന്ന ഒരു ഒളിയമ്പുണ്ട്. ഓ, ആ ദൈവശക്തി നിന്റെ മേൽ നിഴലിടും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നൊക്കെയുള്ള ആ ദൂതന്റെ ആ നിലയിലുള്ള അരുളപ്പാട് മറിയയ്ക്കാ ലഭിച്ചത്, അല്ലെങ്കിൽ ജോസഫിന് ആ ദർശനമുണ്ടായത്. ആ നസറത്ത് പോലെ ഒരു കൊച്ചു പട്ടണത്തിൽ യേശുവിനെ മുദ്ര കുത്തിയിരുന്നത് എന്താണ്? അച്ഛനില്ലാതെ ഉണ്ടായ ഒരു മകൻ. നമ്മളിൽ ആർക്കും ഈ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും ആ നിലയിലൂടെ അനുഭവമില്ല. എന്നാൽ നമ്മളെക്കാൾ നിർഭാഗ്യവാന്മാരായ ചിലർ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ആ നിലയിലുള്ളവരുണ്ട്. സമൂഹത്തിന്റെ കുറ്റപ്പെടുത്തുന്ന വിരലുകൾ അവരുടെ നേരെ ചൂണ്ടുന്ന, സ്വന്തം കുറ്റം കൊണ്ടല്ലാതെ ആളുകളുടെയും സമൂഹത്തിന്റെയും നിന്ദയ്ക്കും പരിഹാസത്തിനും പാത്രമാകുന്ന അവരെ പോലും മനസ്സിലാക്കാൻ ആർക്ക് കഴിയും? യേശുവിന് കഴിയും. അവരോടും യേശുവിന് പറയാനുണ്ട്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. അനാഥത്വത്തെ, അത് വിവരിച്ചു പോയാൽ എത്രയോ കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനുണ്ട്. അനാഥത്വത്തെ അതിന്റെ മുഴുവൻ തീക്ഷ്ണമായ അവസ്ഥയിലും മനസ്സിലാക്കി യേശു പറയുന്നു, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. നമുക്ക് പോട്ടെ, ഇതിന്റെ ആത്മീയമായ ഒരു തലത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മീയമായ കർത്താവിന്റെ സ്വഭാവത്തോട് അനുരൂപരാകുന്ന ഒരു വഴിയിൽ, കർത്താവേ എനിക്കിതെങ്ങനെ നേടിയെടുക്കാൻ കഴിയും, എങ്ങനെ ഇതിൽ എത്തിപ്പെടാൻ കഴിയും, എങ്ങനെ നിന്നെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കാൻ കഴിയും, എങ്ങനെ മറ്റുള്ളവരെ ബ്ലസ് ചെയ്യുന്ന ഒരു ജീവിതം എനിക്ക് നയിക്കാൻ കഴിയും, എങ്ങനെ അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ കഴിയും. ഞങ്ങൾ വ്യത്യസ്ത സ്വഭാവമുള്ളവരാണ്. ഈ പറയുന്ന സ്റ്റാൻഡേർഡിനോടൊന്നും ചേർന്നുള്ള ഒരു കുടുംബജീവിതമല്ല ഞങ്ങളുടെ ജീവിതം. ഇതൊക്കെ ഇങ്ങനെയുള്ള പല ചിന്തകൾ വന്ന് നമ്മൾ ചിലരെങ്കിലും നിരാശപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഓ, വ്യക്തിജീവിതത്തിൽ ഹൃദയത്തെ പ്യൂരിറ്റിയിൽ സൂക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുമ്പം ചിലർ വിചാരിക്കും, ആ ചിലർക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ, എനിക്ക് എന്റെ മനസ്സിലേക്ക് പല തെറ്റായ ചിന്തകളും തള്ളിക്കയറി വരുന്നു, എനിക്കിപ്പോഴും എന്റെ കണ്ണിനെ സൂക്ഷിക്കാൻ കഴിയുന്നില്ല, എന്റെ ഹൃദയത്തിൽ എന്നെ മതിക്കുന്ന ചിന്തകൾ പലതും തെറ്റായ ചിന്തകളാണ്. ഇങ്ങനെയുള്ള ചിന്തകളുടെ മുമ്പാകെ അവരിൽ പലരും ഒരു തരത്തിൽ അനാഥരെ പോലെ നിൽക്കുക, നിസ്സഹായരെ പോലെ നിൽക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ഈ വചനത്തിൽ നിന്ന് ഓരോ തരത്തിൽ അനാഥരായി നിൽക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവിന്റെ ഈ വചനം നമുക്ക് എടുക്കാം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. അത് ഭൗതികമായ ഒരു തലത്തിൽ മാത്രമല്ല, ആത്മീകമായി നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ ലക്ഷ്യത്തെ സംബന്ധിച്ചും കർത്താവ് നമ്മളോട് പറയുന്നു, മോനെ ഞാൻ നിന്നെ അനാഥരായിട്ട് വിടുകയില്ല, നിനക്കിത് നേടിയെടുക്കാൻ കഴിയും. മോളെ ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല. അട്ടെ, യേശു മോളെന്ന് വിളിച്ചിട്ടുണ്ടോ? ബാലയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞപ്പം അതിന്റെ മൂലഭാഷയിൽ അത് മോളെ എന്നായിരുന്നു വിളിക്കുന്നത് എന്ന് ഞാൻ വായിക്കാനിടയായപ്പോ സത്യത്തിൽ കണ്ണു നിറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സെന്റിമെന്റൽ ആ നിലയിലുള്ള വൈകാരികമായ ആ കാര്യങ്ങളിൽ നമ്മൾ ആ നിലയിൽ എന്തോ ഒരു നമുക്കൊരു കുറ്റബോധം തോന്നണ്ട. യേശുവിന് ഇതറിയാം. ആ കുഞ്ഞിന്റെ കൈക്ക് പിടിച്ച് എണ്ണീപ്പിക്കുമ്പം അവളെ അവിടുന്ന് മോളെ എന്നാ വിളിച്ചതെന്നാണ് മൂലഭാഷയിലുള്ള ആ പ്രയോഗം കണ്ട് ഒരാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, സഹോദര സഹോദരി, കർത്താവ് പറയുന്നു, എന്റെ മകനെ എന്റെ മകളെ നീ അനാഥയല്ല, ഈ ലക്ഷ്യം സംബന്ധിച്ച് ഞാൻ നിന്റെ കൈപിടിക്കാം, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം, ഞാൻ നിന്നെ അക്കരെ കൊണ്ടുവന്ന് എത്തിക്കാം. ഈ ഹാളിൽ ഇരിക്കുന്ന ഒരാൾ പോലും നിരാശയോടെ ഇത് അസാധ്യമായ ഒരു കാര്യമാണ് എന്ന് വിചാരിച്ച് കടന്നു പോകരുത്. കർത്താവ് അതാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വചനം നമുക്ക് തരുന്നത്, ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. അനാഥരായിട്ട് വിടുകയില്ലെന്ന് പറയുമ്പോൾ അതിന്റെ മുകളിലും താഴെയും ഒക്കെയുമുള്ള ചില വാക്യങ്ങളോടെ നമ്മൾ ചേർത്ത് ചിന്തിക്കണം. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ നോക്കുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതിന്റെ 23 വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കാണുന്നു. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കുന്നു, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ വാസം ചെയ്യും. നോക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് വായിച്ച മൂന്ന് വ്യത്യസ്ത വാക്യങ്ങൾ മൂന്ന് തലങ്ങളെയാ പ്രതിധാനം ചെയ്യും. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞപ്പോൾ യേശു ആരാണ്? തൃത്വത്തിൽ രണ്ടാമനായ പുത്രൻ തമ്പുരാനാണ്. ഇവിടെ ഇതാ നമ്മളിപ്പോൾ അവസാനമായി വായിച്ച 23-ാമത്തെ വാക്യത്തിൽ, എന്റെ പിതാവും അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുമെന്ന് പറയുമ്പോൾ പിതാവും അവിടെയുണ്ട്. നമ്മൾ നേരത്തെ വായിച്ച 14-15 വാക്യങ്ങളിൽ, ഞാൻ എന്ത് ചെയ്യും? സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ തൃത്വത്തിലെ 3-ാമത്തെ ആളത്വമായ പരിശുദ്ധാത്മാവും അവിടെയുണ്ട്. തൃത്വം മുഴുവൻ സഹോദര സഹോദരി വിഷമിച്ചു പോകല്ലേ, നിന്നെ സഹായിക്കാനായിട്ട് സ്വർഗം മുഴുവൻ അതിന്റെ മുഴുവൻ റിസോഴ്സുമായിട്ട് ഉണ്ട് എന്നാണ് ഈ വാക്യങ്ങൾ പറയുന്നത്. യേശു മാത്രം ഒരു ഭംഗിവാക്ക് പോലെ ഞാൻ നിങ്ങളെ ആരാധനയായി വിടുകയില്ല എന്ന് പറഞ്ഞു പോവുകയല്ല, പിതാവും നിങ്ങളെ സ്നേഹിക്കും, പിതാവും ഞാനും പരിശുദ്ധാത്മാവും വന്ന് നിങ്ങളുടെ കൂടെ വാസം ചെയ്യും, നിങ്ങളുടെ കൂടെ ഇരിക്കേണ്ടതിന് ആ കാര്യസ്ഥനെ ഞാൻ എന്നേക്കോ അവിടെ ചെന്ന് പിതാവിനോട് ചോദിച്ച് നിങ്ങൾക്ക് അയച്ചു തരും എന്നെല്ലാം പറയുമ്പോൾ അതെത്ര ഗൗരവത്തോടെയാണ് കർത്താവ് നമ്മളെ മുന്നോട്ട് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നത്. കേവലം ഒരു ലക്ഷ്യം മാത്രം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നേച്ച് അവിടുന്ന് മാറിപ്പോകുന്ന ഒരാളല്ല, ആ ലക്ഷ്യത്തിലെത്താനുള്ള ഉദവികളും അതിനുള്ള റിസോഴ്സസും നമുക്ക് തന്നിട്ടാണ് കർത്താവ് പോകുന്നത്. ആ റിസോഴ്സസിന്റെ ഭാഗമായിട്ട് തൃത്വം മുഴുവൻ നമ്മോടൊപ്പമുണ്ട്. ഈ വാക്യങ്ങൾ സത്യത്തിൽ നമ്മൾ അതിന്റെ ഉള്ള അർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു വെളിപ്പാടായിട്ട് ലഭിച്ചാൽ നമ്മൾ ഒരു കാലത്ത് നിരാശപ്പെട്ടു പോവുകയില്ല. സ്വർഗം മുഴുവൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ പാവപ്പെട്ടവനായ എന്നോടുകൂടെ നിങ്ങളോടുകൂടെ നമ്മോടുകൂടെ ഉണ്ട്, ഒന്നിച്ച് വാസം ചെയ്യുന്നു. ഇത് കഴിഞ്ഞ് എന്താ വേണ്ടത്? ദൈവം മുഴുവൻ അതിന്റെ എല്ലാ തലങ്ങളിലും നമ്മോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യം എങ്ങനെയാണ് കർത്താവിന് കഴിയുന്നത്? കർത്താവ് ഈ ഭൂമി വിട്ട് പോകാൻ തുടങ്ങുന്ന ദിവസമാണ് ഇത് പറയുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ ഭാഗങ്ങൾ 13-ാമത്തെ അധ്യായത്തിൽ താൻ ശിഷ്യന്മാരുടെ കാല് കഴുകി പെസഹ ആചരിച്ചു, അത് കഴിഞ്ഞിട്ടുള്ള ആ പ്രസംഗം ആണ് കഴിഞ്ഞാൽ ഉടനെ ഗെത്സെമനയിലേക്ക് ചെന്ന് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് കർത്താവ് അങ്ങനെ വിസ്താരത്തിലേക്ക് കാൽവരി ക്രൂശിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ തന്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണിത്. അങ്ങനെ അവസാന നിമിഷങ്ങളിൽ പറയുന്നു, ഞാൻ നിന്നെ ആരാധനയായി വിടുകയില്ലെന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു ദൈവത്വത്തെക്കുറിച്ച്, കർത്താവിന്റെ ദൈവത്വത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഒരാൾ ചോദിക്കും, എങ്ങനെയാണ് ഇത് നോക്കുന്നത്? നിങ്ങളുടെ കാര്യം തന്നെ കുഴപ്പത്തില്ല, നിങ്ങളെന്താ ചില മണിക്കൂർ കഴിയുമ്പോ ഭൂമിയിൽ ഒരു ക്രൂശിൽ കൊല്ലപ്പെടുകയും അടക്കപ്പെടുകയും ചെയ്യാൻ പോകുന്ന ഒരാളാണ്. നിങ്ങളെങ്ങനെ, നിങ്ങൾ തന്നെ അനാഥന, പിന്നെങ്ങനാ നിങ്ങൾ ഞങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് പറയാൻ പ്രോമിസ് ചെയ്യാൻ എങ്ങനെ ഒക്കും? എന്നാൽ യേശു ഒരു മനുഷ്യനല്ല, കാൽവരി ക്രൂശിൽ അത് അവസാനിച്ചില്ല. പിശാച് വിചാരിച്ചു സംഗതി അവസാനിച്ചു എന്ന് വിചാരിച്ചു, കല്ലറയിൽ തീർന്നു എന്ന് വിചാരിച്ചു. പക്ഷേ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ അവൻ റോമാ ഗവൺമെന്റിന്റെ ആ മുദ്രകളെല്ലാം പൊട്ടിച്ച് ശക്തിയോടെ പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിലെത്തി. ഉയരത്തിൽ ചെന്നിട്ട് താൻ എന്ത് ചെയ്തു? പിതാവിനോട് ചോദിച്ചു, ഉയരത്തിൽ നിന്നുള്ള വാഗ്ദാനം നമുക്ക് അയച്ചു തരുന്നു. യേശുവിന്റെ ദൈവത്വത്തെ കണ്ടാലേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല എന്ന് യേശു പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. യേശു തന്റെ മാനുഷികമായ ഈ ഭൂമിയിലെ ദൗത്യം പൂർത്തിയാക്കി, ആ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കി, കൈ വിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവൃത്തിയാ. നമ്മൾ നേരത്തെ പറഞ്ഞു, 30-കളിൽ ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ, എല്ലാം നേടിയ ചെറുപ്പക്കാരൻ കൈ വിരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒന്നും നേടിയില്ല, എന്റെ കൈ പെട്ടിയുടെ പുറത്തിട്ടുകൊണ്ട് കൊണ്ടുപോണേ എന്ന് പറഞ്ഞു. ഈ ഭൂമിയിൽ ഒന്നും നേടാത്ത 33 വയസ്സുള്ള കർത്താവ് പറഞ്ഞു, ഞാൻ അത് നേടി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ഞാൻ എന്തിനു വേണ്ടി വന്നു, അത് നിവൃത്തിയായി എന്ന് കരങ്ങൾ വിരിച്ച് ക്രൂശില് ആണിക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു കടന്നുപോയി. പ്രിയപ്പെട്ടവര്, ആ കർത്താവ് നമുക്ക് രക്ഷയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ട് നമ്മുടെ കൂടെ എന്നും ഇരിക്കുന്നത് സംബന്ധിച്ച് കർത്താവ് തന്ന വാഗ്ദാനങ്ങളെ നമുക്ക് നോക്കാം. കൊലോസർക്കെഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വചനം ഇങ്ങനെയാണ്, മഹത്വത്തിന്റെ പ്രത്യാശിയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ഇതൊരു മർമ്മമാണ്. യേശു എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ കൂടെ ഇരിക്കുന്നത്? അതൊരു മർമ്മമാണ്. ആ വാക്യം അങ്ങനെയാണല്ലോ വായിക്കുന്നത്, ഈ മർമ്മത്തിന്റെ മഹിമാധനം അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ഈ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഒരു ഒരു നിഗൂഢതയാണ്, ഒരു രഹസ്യമാണ്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്, കർത്താവ് നമ്മില് വാസം ചെയ്യുന്നു, കർത്താവ് നമ്മിൽ ഇരിക്കുന്നു, കർത്താവ് സ്വർഗോന്നതങ്ങളിലേക്ക് കരേറിപ്പോയി അവിടെ നിന്ന് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുന്നു. ഇതൊരു വളരെ ലളിതമായ സുവിശേഷമാണ്. നമ്മൾ കർത്താവിനെ രക്ഷകനായിട്ട് കണ്ടുമുട്ടുന്ന ആളുകളോട് നമ്മൾ പറയുന്ന വാക്യമാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും, അതുകൊണ്ട് കുഞ്ഞെ നീ നിന്റെ ഹൃദയ കവാടം തുറന്നു കൊടുക്കുക. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളിത് അതിന്റെ അക്ഷരാർത്ഥത്തിൽ തന്നെ കണ്ടിട്ടുണ്ടോ? അതായത് ഈ ഭൂമിയിൽ പാപത്തിൽ വീഴാത്ത വിജയകരമായ ഒരു ജീവിതം ജീവിച്ച് കടന്നുപോയി നമ്മുടെ മുമ്പിലുള്ള ഒരു ലക്ഷ്യം വെച്ച യേശു ഒരു നിഗൂഢതയായിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുമ്പോൾ ഇനിയിപ്പം വിജയകരമായ ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ എന്ത് പേടിക്കാന്? കർത്താവ് നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമ്മോടൊപ്പം ഉണ്ടെന്നുള്ളത് ഒരു വെളിപ്പാടായിട്ട് കിട്ടിയാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടു. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ ഞാൻ നേരത്തെയും വായിച്ച ആ വാക്യം നമ്മൾ ദൈവസന്നിധിയിൽ നിന്ന് പിതാവേ എന്ന് വിളിക്കുമ്പോൾ അത് കേവലം നമ്മളല്ല വിളിക്കുന്നത് എന്നുള്ള നിലയിലാണ് ആ വാക്യം. ഗലാത്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബ പിതാവേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ ആ വിളിക്കുന്നത് ആരുടെ ആത്മാവാണ്? സ്വപുത്രന്റെ ആത്മാവാണ്, കർത്താവ് തന്നെ. കർത്താവിന്റെ ആത്മാവാണ് നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നുകൊണ്ട് വിളിക്കുന്നത്. അപ്പൊ കർത്താവ് എവിടെയാ? നമ്മില. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ. നാം അബ്ബാ പിതാവേ എന്ന് പറയുമ്പോൾ, ആ അബ്ബാ പിതാവേ എന്ന് പറയുമ്പോൾ ആ അബ്ബായൊക്കെ നമ്മുടെ മനസ്സിൽ ചില ഓർമ്മകൾ കൊണ്ടുവരണം. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കി തരണമെന്ന് പറഞ്ഞ കർത്താവ് തന്നെയാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിലും സമാനമായ ഒരു രംഗത്ത് നിന്ന്. നമ്മൾ ചിലപ്പോൾ ചില രംഗങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾക്കൊരു വിടുതൽ ആഗ്രഹിക്കും. ചില പ്രിയപ്പെട്ടവര് അവരുടെ കുടുംബജീവിതത്തിലും കുഞ്ഞുങ്ങളെ സംബന്ധിച്ചുള്ള കാര്യത്തിലും സഹോദരിമാരെ സംബന്ധിച്ചുള്ള കാര്യത്തിലും ഇതെങ്ങനെയാകും, ചില ഉത്കണ്ഠകൾ പങ്കുവച്ചു. പങ്കുവെക്കുമ്പം അവരത് പറയുമെങ്കിലും അവർ തന്നെയൊക്കെ ഇരിക്കുന്ന സമയത്ത്, ആരോടും പങ്കിടാനൊക്കെ ഇല്ലാത്ത സമയത്ത് ഉള്ളിൽ നിന്നൊരു നെടുവീർപ്പുണ്ട്, അബ്ബാ ഇതെങ്ങനായിരിക്കും, എങ്ങനെയായിരിക്കും. സഹോദര, നീ ആ സമയത്ത് നിസ്സഹായനായിട്ട് പിതാവേ അബ്ബാ എന്ന് വിളിക്കുമ്പം ആ അബ്ബാ വിളിക്കുന്ന കർത്താവിന് ഇതറിയാം. കർത്താവ് ഇതുപോലെ തന്റെ മുമ്പിൽ ഒരു പാനപാത്രം വന്ന് നിന്നപ്പം പിതാവേ എന്ന് വിളിച്ചു, പക്ഷെ അതിന് ആ നിലയിൽ അന്നേരം മറുപടി കിട്ടിയില്ല. സഹോദര സഹോദരി, നിന്റെ ചില പ്രാർത്ഥനകൾക്ക് മറുപടി കിട്ടാതിരിക്കുമ്പോൾ ഉള്ളിൽ നിന്നൊരു തേങ്ങലുണ്ടോ, ഒരു ഞരക്കമുണ്ടോ, ഒരു നിലവിളിയുണ്ടോ? ആ നിലവിളിയും കർത്താവിന് അറിയാമെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. യേശുവിന് അപ്പോൾ ആ അബ്ബ പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണേ എന്ന് പറഞ്ഞ ആ നിലവിളിക്ക് മറുപടി കിട്ടിയില്ല. നിന്റെ മറുപടി കിട്ടാത്ത പ്രാർത്ഥനകളും കർത്താവിന് അറിയാമെന്നാണ് ഞാൻ പറഞ്ഞത്. ആ സ്വപുത്രന്റെ ആത്മാവിനെ നിങ്ങൾ മക്കൾ എന്ന് വിളിക്കുകൊണ്ട്, മക്കളാകുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളൊക്കെയും നമ്മളെ വളരെ ഉത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വിജയകരമായ ഒരു ജീവിതം, പാപത്തിൽ വീഴാത്ത ഒരു ജീവിതം, ആ ജീവിതം കർത്താവ് നമ്മുടെ മുമ്പിൽ ലക്ഷ്യമായി വെച്ചിട്ട് നമ്മളെ അതിലേക്ക് ആഹ്വാനം ചെയ്യുമ്പോൾ നമ്മളെ അത് സംബന്ധിച്ച് വെറുതെ വിടുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഈ ഭൂമിയിലെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് കർത്താവ് ഉന്നതങ്ങളിൽ ചെന്നിട്ട് ഇന്ന് ആത്മാവായിട്ട് നമ്മുടെ ഉള്ളിൽ താനെ വസിച്ചുകൊണ്ട് നമ്മളെ ഈ നേട്ടം നേടാനായിട്ട് അവിടുന്ന് സഹായിക്കുന്നുണ്ട്. ഞാൻ ഒരു അധ്യാപകന്റെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു അധ്യാപകൻ ഒരു കുഞ്ഞിനെ പാട്ട് പഠിപ്പിക്കുകയാണ്. പാട്ട് പഠിപ്പിക്കുമ്പോൾ പാട്ടിന്റെ വരികൾ ഈ കുഞ്ഞിന് പറഞ്ഞു കൊടുത്തു. കുഞ്ഞു പാടുന്നത് ശരിയാകുന്നില്ല. ഉടനെ ഈ ഭാഗവതര അധ്യാപകൻ എന്ത് ചെയ്തു? അദ്ദേഹം തന്നെ ആ കുഞ്ഞിന്റെ കൂടെ ചൊല്ലിക്കൊടുത്തിട്ടും അങ്ങോട്ട് 100% ശരിയാകുന്നില്ല. അപ്പൊ ഈ അധ്യാപകൻ പറഞ്ഞു, ഞാനിപ്പോ ആഗ്രഹിക്കുക, ഞാൻ എങ്ങനെങ്കിലും നിന്നെ കൊണ്ട് പാടിപ്പിക്കാൻ ഞാൻ വരികൾ പറഞ്ഞു തന്നു, നിന്റെ കൂടെ പാടി, എന്നിട്ടും ശരിയാകുന്നില്ല. ഞാനിപ്പോ ആഗ്രഹിക്കുന്നത് ശരിക്കും പറഞ്ഞ നിന്റെ ഉള്ളിൽ കടന്ന് എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ നിന്റെ അകത്ത് പ്രവേശിച്ച് നിന്റെ അകത്തിരുന്നുകൊണ്ട് ഈ പാട്ട് ഞാൻ പാടാൻ ആഗ്രഹിക്കുമായിരുന്നു എന്ന് പറഞ്ഞു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ ഉള്ളിലിരുന്ന് ഈ ട്യൂഷൻ മാസ്റ്റർ പറഞ്ഞതുപോലെ, ഈ അധ്യാപകൻ പറഞ്ഞതുപോലെ, ഭാഗവതർ പറഞ്ഞതുപോലെ അവിടുന്ന് എന്ത് ചെയ്യുന്നു? അവിടുന്ന് കേവലം പുറത്ത് നിന്നുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ, നിർദ്ദേശങ്ങൾ കൂടെ പാടിത്തരികയും ചൊല്ലിത്തരികയും വരികളിലെ തെറ്റ് മനസ്സിലാക്കി തരികയും മാത്രമല്ല, മറിച്ച് ഈ അധ്യാപകന് അങ്ങനെ പ്രതീക്ഷിക്കാനേ കഴിയൂ, തനിക്ക് ഈ കുട്ടിയുടെ ഉള്ളിൽ കടക്കാനൊക്കുകയില്ല. എന്നാൽ നമ്മുടെ കർത്താവിന് എന്ത് ചെയ്യാൻ കഴിയും? കർത്താവ് നമ്മുടെ ഉള്ളിൽ ഉള്ളിലിരുന്നുകൊണ്ട്, ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് അവിടത്തേക്ക് ആ വിജയകരമായ ജീവിതം നമുക്ക് വേണ്ടി ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഒന്ന് ശമൂവേലിനൊരു വാക്യമുണ്ടല്ലോ, ഒന്ന് ശമൂവേൽ 15 അധ്യായത്തില് നാം ഒരു വാക്യം കാണുന്നു. ഒന്ന് ശമൂവേൽ 15 അതിന്റെ 29 വാക്യം അവിടെ പറയുകയാണ്, ഇസ്രായേലിന്റെ മഹത്വമായവൻ, ഇസ്രായേലിന്റെ മഹത്വമായവൻ ഭോഷ്കു പറയുകയില്ല. എന്നാൽ ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷനിൽ ഇസ്രായേലിന്റെ മഹത്വമായവൻ എന്നല്ല പറയുന്നത്, ദ വിക്ടറി ഓഫ് ഇസ്രായേൽ എന്നാണ് പറയുന്നത്. ഇസ്രായേലിന്റെ വിജയമായവൻ, ദൈവത്തെക്കുറിച്ചായി പറയുന്നത്, ഇസ്രായേലിന്റെ മഹത്വമായവൻ എന്ന് പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ്. ഇസ്രായേലിന്റെ മഹത്വമായവൻ എന്നല്ല, ഇസ്രായേലിന്റെ വിജയമായവൻ, ദ വിക്ടറി ഓഫ് ഇസ്രായേൽ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ഒരു പേരാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മോടൊപ്പം വാസം ചെയ്യുമെന്നാണല്ലോ പറയുന്നത് ദൈവം. ആ ദൈവത്തിന്റെ ഒരു പേരെന്താ? വിജയം. ഓ, ദ വിക്ടറി, നമ്മുടെ വിജയം കർത്താവാണ്. വിജയകരമായ ഒരു ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ മീറ്റിംഗുകളിലെ സന്ദേശങ്ങൾ സഹോദരൻ നിന്നെ ഒരു ഭാരത്തിലേക്കാണോ നയിക്കേണ്ടത്? അല്ല, നീ ഈ കാര്യം വിശ്വാസത്താൽ കാണണം. നിനക്ക് വേണ്ടി വിജയകരമായ ഒരു ജീവിതത്തിനായിട്ട് കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്. അവിടുന്നാണ് നമ്മുടെ വിജയം. ആ വിജയം കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ട്, അവിടുന്ന് അത് പൂർത്തീകരിക്കും. പൂർത്തീകരിക്കുമെന്ന് പറയുമ്പോൾ ഒരളവിൽ അത് പൂർത്തീകരിച്ചു. എങ്ങനെയാണത്? ഇതൊരു ഞാൻ നേരത്തെ മുതൽ പറഞ്ഞല്ലോ, ക്രിസ്തീയ ജീവിതത്തിലെ പല കാര്യങ്ങളും ഒരു വൈരുദ്ധ്യം പോലെ തോന്നും. എന്നാൽ അത് ചിന്തിച്ചു വന്നു കഴിയുമ്പം അതിൻ്റെ അകത്ത് വൈരുദ്ധ്യമില്ല. നമുക്ക് കൊലോസ്യർ കഴിഞ്ഞ ലേഖനത്തിലെ വൈരുദ്ധ്യം തോന്നുന്ന, വിജയകരമായ ഒരു ജീവിതത്തോട് ബന്ധപ്പെട്ട് വൈരുദ്ധ്യം തോന്നുന്ന ഒരു ഭാഗം നമുക്ക് നോക്കാം. കൊലോസ്യർ കഴിഞ്ഞ ലേഖനം 3 അതിൻ്റെ 1 വചനം വളരെ പ്രസിദ്ധമായ വചനമാണ്. അതുപോലെ തന്നെ 3 വചനവും വളരെ പ്രസിദ്ധമായ വചനമാണ്. ആ വചനങ്ങൾ ഞാൻ ഇങ്ങനെ വായിക്കാം. കൊലോസ്യർ 3:1, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ചിന്തിപ്പി. അതിന്റെ 4 നിങ്ങൾ മരിച്ചു, 3 ചേർത്ത്, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. അവിടെ നമ്മൾ കാണുന്നത്, അതിന്റെ 3 കാണുന്നത്, നമ്മുടെ ജീവൻ നമ്മൾ മരിച്ച് ക്രിസ്തുവിനോടുകൂടെ മറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ വാക്യമനുസരിച്ച്, 3:3 അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ മരിച്ചു. നമ്മുടെ ജീവൻ ക്രിസ്തുവിന്റെ ജീവനിലായി തീർന്നു. എന്നാൽ അതിന്റെ 5 നോക്കി, 5 ഒന്ന് വായിച്ചാട്ടെ. 5 ഇങ്ങനെയാണ്, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി. അതന്നെ, അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചോ, 3 നമ്മൾ മരിച്ചെന്ന് പറയുന്നു. 3 നമ്മൾ മരിച്ചെന്നും നമ്മുടെ പാപ സ്വഭാവങ്ങളെല്ലാം മരിച്ചു എന്ന് പറയുന്നു. 5 പറയുന്നു നമ്മുടെ പാപ സ്വഭാവങ്ങളെയൊക്കെ മരിപ്പിക്കാൻ പറയും. ഇതന്നെ ഒരു സമയത്ത് 3 പറയുന്നു നമ്മുടെ പാപ സ്വഭാവങ്ങളെല്ലാം മരിച്ചു, തീർന്നു, ഫിനിഷ്, ഇറ്റ് ഈസ് ഫിനിഷ്. ഇതാ 5 പറയുന്നു അത് മരിപ്പിപ്പി, നമ്മൾ ഇപ്പോഴും മരിപ്പിക്കണം എന്ന് പറയുന്നു. ഇതൊക്കെ ഒരു കടങ്കഥ പോലെ നമുക്ക് തോന്നും, പക്ഷേ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ പ്രത്യേകത മനസ്സിലാക്കിയാൽ ഈ കടങ്കഥയ്ക്ക് ഉത്തരമായി. ഈ കടങ്കഥയ്ക്ക് ഉത്തരം കിട്ടുന്നതോടെ നമ്മൾ പലരുടെയും പ്രശ്നങ്ങൾ അവസാനിച്ചു. എന്താണിത്? ഈ സത്യം ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായിട്ട്
നമ്മുടെ വിജയകരമായ ജീവിതം അല്ലെങ്കിൽ നമ്മൾ മരിച്ചു നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒരു വസ്തുനിഷ്ഠ യാഥാർത്ഥ്യമായിട്ട് ഒരു ഓബ്ജക്റ്റീവ് റിയാലിറ്റി ആയിട്ട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് കാൽവരി ക്രൂശിൽ പൂർത്തിയാക്കി പൂർത്തിയാക്കി. എന്നാൽ ആ ഓബ്ജക്റ്റീവായ ട്രൂത്ത്, വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം നമ്മൾ എന്താക്കി മാറ്റണം? വ്യക്തിനിഷ്ഠമാക്കി മാറ്റണം. അതാണ് അഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ മരിപ്പിപ്പീൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ മരിച്ചു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. നമ്മുടെ കാര്യങ്ങൾ വിജയകരമായ ഒരു ജീവിതത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി. അതൊരു ഓബ്ജക്റ്റീവ് വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ആത്മനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, സബ്ജക്റ്റീവായ ഒരു ട്രൂത്ത് എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യണം? ആ നിലയിൽ ഇന്നും നമ്മുടെ ഈ നിലയിലുള്ള കാര്യങ്ങളെ നമ്മൾ മരിപ്പിക്കണം എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ഈ വസ്തുനിഷ്ഠം ആത്മനിഷ്ഠം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ആളുകളുടെ തലയ്ക്കും വീളിലേ കൂടെ പോവുകയാണോ എന്നെനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. ഞാനൊരിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കോളേജിൽ ചെന്ന് ചേർന്നപ്പോൾ അവിടെ ഒരു പയ്യൻ ഒരു സഹപാഠിയെ പരിചയപ്പെടാനല്ലേ, സുഹൃത്തെ നിങ്ങളുടെ പേരെന്താ? ഞാൻ എന്റെ പേര് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് കോശി മുതലാളി എന്നാണ്. കോശി മുതലാളിയോ? അങ്ങനെ ഒരു പേരോ? മുതലാളി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മുതല് ആളുന്നവൻ എന്ന് വെച്ചാൽ സമ്പത്ത് കൈയടക്കി ഒരുപാടുള്ള മുതലാളി. നമുക്കറിയാമല്ലോ നാട്ടിൽ നീ ഒരു മുതലാളി എന്ന് പറഞ്ഞാൽ മുതലാളി. അപ്പൊ ഞാൻ, എനിക്ക് ആകെ ഒരു സംശയം, ജേക്കബ് തോമസ് എന്നോ ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി, ഇത് കോശി മുതലാളി, മോരും മുതലി എന്ന് പറയുന്ന പോലെ ഒരു ചേർച്ചയില്ലാതെ കിടക്കും. കോശി മുതലാളി. ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, ആരാ, എന്താ, എങ്ങനെയാ? അപ്പൊ അദ്ദേഹം ഒരു കഥ പറഞ്ഞു. കഥ ഇങ്ങനെയാണ്, കേരളത്തിന്റെ ചരിത്രം അറിയാവുന്നവർക്ക് അറിയാം. അതായത് വേണാട്, തിരുവിതാംകൂർ വേണാടായിരുന്ന കാലഘട്ടത്തിൽ മാർത്താണ്ഡവർമ്മ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ശത്രുക്കള് വെട്ടുവീട്ടിൽ പിള്ളമാരും അന്നത്തെ രാജാവിന്റെ മകൻ തമ്പിയും ഒക്കെ കൂടെ ശ്രമിച്ചു. ഈ മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? മാർത്താണ്ഡവർമ്മ ഒരു അനാഥനെ പോലെ നാട് മുഴുവൻ ഇങ്ങനെ ഓടി നടന്നു. അന്നാണ് അദ്ദേഹം ശത്രുക്കളെ ഒളിച്ച് ഒരു പ്ലാവിന്റെ അകത്ത് കയറിയിരുന്നതും അതിന് അമ്മച്ചി പ്ലാവ് എന്ന് പേര് കിട്ടിയതും. ഇങ്ങനെയൊക്കെ ഒത്തിരി കഥകളുണ്ട്. അങ്ങനെ ഇരിക്കെ ഈ അടൂരിനടുത്ത് നെല്ലിമൂട് എന്നവറ്റ പറഞ്ഞ ഒരു സ്ഥലത്ത് എത്തിയപ്പോ അവിടെ ഇദ്ദേഹം ഒരു യാചകനെ പോലെ ഇങ്ങനെ കയറി വന്നപ്പോ ഒരു അമ്മച്ചി എന്ത് ചെയ്തു? ഒരു അമ്മച്ചിയോട് ഒരു വീട്ടിൽ ചെന്നിട്ട്, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ചെന്നിട്ട് ചോദിച്ചു, കുടിക്കാൻ എന്തെങ്കിലും വെള്ളം വേണമെന്ന് ചോദിച്ചു. അപ്പൊ അത് അവർക്ക് ഇത് മാർത്താണ്ഡവർമ്മയാണെന്നൊന്നും മനസ്സിലായിക്കൊണ്ടല്ല, ഏതോ ഒരു പാവപ്പെട്ടവൻ വന്നല്ലോ എന്ന് വിചാരിച്ച് അവര് വേണ്ട വെള്ളവും സംഭാരവും കടുമാങ്ങയും ഒക്കെ ഇദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അത് തൃപ്തിയോടെ കഴിച്ചു കുടിച്ചു പോയി. നാളുകൾ കഴിഞ്ഞപ്പം ഇദ്ദേഹം തിരുവിതാംകൂറിന്റെ രാജാവായി. രാജാവായപ്പോ അദ്ദേഹം പണ്ട് തന്നെ സഹായിച്ച ആളുകളെയൊക്കെ തിരിച്ച് അവർക്കെല്ലാം സഹായം ചെയ്യാനായിട്ട് തീരുമാനിച്ച് ചിലർക്ക് കരമൊഴിവായിട്ട് ഭൂമി കൊടുത്തു, ചിലർക്ക് ചില ബഹുമതികൾ കൊടുത്തു. ഈ വല്യമ്മച്ചിയുടെ വകയിലൊരു കൊച്ചുമകനോ മറ്റോ ആണ് ഈ കോശിമുതലാളി. ഈ കുടുംബത്തിന് മാർത്താണ്ഡവർമ്മ കൊടുത്ത പേരെന്ന് പറയുന്നത് അവർക്കൊരു പേരാ, ഒരു സ്ഥാനപ്പേരാ കൊടുത്തത്, ഒരു ബഹുമതിയാ കൊടുത്തത്. മുതലാളി എന്നൊരു കാര്യം അവരുടെ പേരിനോട് ചേർത്ത് വെക്കാം എന്ന് രാജാവ് ആ നിലയിൽ ഒരു ബഹുമതി കൊടുത്തു. രാജാവ് പറഞ്ഞാൽ പിന്നെ രാജാവിന്റെ കൽപ്പന കല്ലേ പിളർക്കും അന്നത്തെ കാലഘട്ടത്തിൽ. അതുകൊണ്ട് അന്ന് മുതൽ അവരെല്ലാവരും മുതലാളിമാരായി. ഒത്തിരി മുതലാളിമാരെ ഞങ്ങളുടെ ആ നാട്ടിൽ ഇതുപോലെ കുറെ മുതലാളിമാരുണ്ട്. അവരെ തട്ടിയിട്ട് വഴി നടക്കാനൊക്കെ ഇല്ല, ഒത്തിരി മുതലാളിമാരാ. കോശി മുതലാളി. അങ്ങനെയാണ് ഇവൻ കോശി മുതലാളിയായത്. പക്ഷേ ഇവന്റെ പേര് കോശി മുതലാളി എന്നാണെന്ന് പറഞ്ഞാലും വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ നേരത്തെ ഇവൻ പറയും, സുഹൃത്തെ ആ പൈസ എന്റെ പൈസ ഇവിടെ നിങ്ങൾ അങ്ങ് കൊടുത്തേ. അവന്റെ കയ്യിൽ 5 പൈസ ഇല്ല. വണ്ടി കയറുമ്പോ ടിക്കറ്റ് എടുക്കാൻ നമ്മളോടാ പറയുന്നത്. നോക്കുക, മുതലാളി എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓബ്ജക്റ്റീവ് ട്രൂത്ത്, ഒരു വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം മാത്രം, ഒരു പദവി മാത്രമാണ്. അവന് ഇപ്പോഴും ഒരു യാചകനെ പോലെ, സാധാരണക്കാരനെ പോലെ തന്നെ നിൽക്കുന്നത്. എന്നാൽ നാളുകൾ കഴിഞ്ഞ് പഠിത്തമൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് ഇവനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവൻ അക്ഷരാർത്ഥത്തിൽ തന്നെ ഒരു മുതലാളിയായി. ഇവന് പഠിത്തമെല്ലാം കഴിഞ്ഞ് ആ നാട്ടിലൊരു വലിയ ബിസിനസ്സും ഒക്കെ ചെയ്ത് ശരിക്കും കോശി മുതലാളി എന്നുള്ള പേര് അന്വർത്ഥമാക്കത്തക്ക രീതിയിൽ അവനൊരു മുതലാളി തന്നെയായി. അപ്പോഴാണ് ഓബ്ജക്റ്റീവ് ട്രൂത്ത് അവനെ സംബന്ധിച്ചിടത്തോളം സബ്ജക്റ്റീവ് ട്രൂത്തായി മാറിയത്. വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു പദവിയാണ്, ഒരു പേരാണ്, മുതലാളി എന്നുള്ള പേര്. പക്ഷെ അവന്റെ കയ്യിൽ അന്നേരം മുതലില്ല. പക്ഷേ അവൻ ആ ഓബ്ജക്റ്റീവ് ട്രൂത്ത് അവൻ വിചാരിച്ചു കാണും എന്റെ പേര് മുതലാളി എന്നാണല്ലോ, ഞാനിങ്ങനെ യാചകനായിട്ട് നടക്കരുത്. അതുകൊണ്ട് അവൻ അധ്വാനിച്ചു, ബിസിനസ് നടത്തി, കഷ്ടപ്പെട്ടു, പണമുണ്ടാക്കി, അവസാനം അവൻ അവന്റെ ആ പദവിയിൽ അവൻ എത്തിച്ചേർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വിജയകരമായ ഒരു ജീവിതം എന്ന് പറയുന്നത് കർത്താവ് കാൽവരി ക്രൂശിൽ ആ കാര്യം നിവർത്തിച്ചു. നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ മറഞ്ഞിരിക്കുന്നു, അതൊരു വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമാണ്. എന്നാൽ നമ്മളെക്കുറിച്ചുള്ള വ്യക്തിനിഷ്ഠമായ യാഥാർത്ഥ്യം എന്താ? നമ്മുടെ കയ്യിൽ ഇപ്പോഴും ചായ കുടിക്കാൻ കാശില്ല, നമ്മൾ ഇപ്പോഴും പല കാര്യങ്ങളിൽ തോറ്റു പോകുന്നു, ഇപ്പോഴും അശുദ്ധി, അതിരാഗം, ദുർമോഹം, പല കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തു വേണം? നമ്മളോടുള്ള ഉത്ബോധനം എന്താണ്? നീ നിന്റെ പേരിനനുസരിച്ച് നീ പ്രവർത്തിച്ച് ഉത്സാഹിച്ച് ബിസിനസ് ചെയ്ത് നീ ഒരു മുതലാളിയായിത്തീരെ. ഓ, നിന്നെക്കുറിച്ചുള്ള ആ പദവിയിലേക്ക് നീ ആ പദവിയെ ഒരു യാഥാർത്ഥ്യമാക്കി തീർക്ക്. വസ്തുനിഷ്ഠമായ ട്രൂത്ത്, ഓബ്ജക്റ്റീവ് ട്രൂത്ത്, നീ ഇപ്പോഴുള്ള സബ്ജക്റ്റീവ് ട്രൂത്തിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പല അവസ്ഥകളും ഇതിന്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളെ പോലെയാണെങ്കിലും നമ്മുടെ പദവി മാറുന്നില്ല, നമ്മുടെ പദവി മാറുന്നില്ല. നമ്മൾ എന്താണ്? നമ്മൾ വിശുദ്ധർ. ഈ കൊരിന്ത്യർക്കൊക്കെ ലേഖനം എഴുതുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഈ പൗലോസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? പൗലോസ് പറയുന്ന കൊരിന്തിലെ വിശുദ്ധന്മാർ ആരായി? വിശുദ്ധന്മാർ. നമ്മളത് വായിച്ചു നോക്കുമ്പോൾ അവരുടെ ഇടയിൽ ഇല്ലാത്ത കുഴപ്പങ്ങളില്ല. ഈ ആളുകളെയാണ് വിശുദ്ധന്മാർ എന്ന് പൗലോസ് പറയുന്നത്. പൗലോസ് ഒരു കള്ളമാണോ പറഞ്ഞത്? പൗലോസ് കള്ളമല്ല പറഞ്ഞത്, അവരെ സംബന്ധിച്ചുള്ള ഓബ്ജക്റ്റീവ് ട്രൂത്ത് വെച്ച് അവരെ സംബോധന ചെയ്യുകയാണ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പൗലോസ് ഉണ്ടായിരുന്ന ബെഹ്റിലെ നിങ്ങൾക്കൊരു കത്ത് എഴുതിയാൽ ബെഹ്റിൽ തോറ്റ് കിടക്കുന്ന സഹോദരന്മാരെ എന്നല്ല എഴുതുന്നത്, ബെഹ്റിലുള്ള വിശുദ്ധന്മാരെ എന്ന്. എങ്ങനെയാണ് വെക്കുന്നത്? എങ്ങനെയാണ് കഴിയുന്നത്? കള്ളം പറയുന്നതല്ല, അതാണ് ഓബ്ജക്റ്റീവ് ട്രൂത്ത് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ എനിക്കൊരു പേര് മാത്രമുണ്ട് എന്ന് പറഞ്ഞിട്ട്, മുതലാളി എന്നൊരു പേര് മാത്രമുണ്ടെന്ന് പറഞ്ഞിട്ട് അത് രക്ഷയ്ക്കായിട്ട് അത് പ്രവർത്തിച്ചെടുക്കാതെ നമ്മളൊരു തെരുവുതണ്ടിയെ പോലെ അവസാനം ഹോട്ടലിന്റെ പിന്നിലും അവിടെ ഇവിടെയൊക്കെ നിൽക്കുകയാണെങ്കിൽ എത്രയോ ദയനീയമായ ഒരു കാര്യമാണ്. നമുക്കിന്ന് ഈ കാര്യങ്ങളൊരു ഉത്സാഹം തരട്ടെ. നമുക്ക് ഈ നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഈ വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ പൂർത്തീകരിക്കണം. ആ പദവിയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. ആ എത്തിച്ചേരാൻ കർത്താവ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ സഹായിക്കും. എത്ര അനുഗ്രഹീതമായ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ. ഈ കാര്യത്തിൽ കർത്താവ് മുന്നോട്ട് പോകുന്ന തന്റെ പ്രവർത്തന വിധത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ഒരു വാക്യമുണ്ട്. അദ്ദേഹം അവിടെ ആ പ്രവാചകൻ പറയുന്നത്, ഗിലയാദിൽ എന്തുണ്ട്? ഗിലയാദിൽ വൈദ്യനുണ്ട്. ഗിലയാദിൽ എന്തുണ്ട്? ഔഷധവും ഉണ്ട്. എന്നിട്ട് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ വൈദ്യനും ഔഷധവും ഒന്ന്. കർത്താവ് തന്നെയാണ് വൈദ്യനും കർത്താവ് തന്നെ ഔഷധവും എന്നുവെച്ചാൽ മനസ്സിലായല്ലോ. അതായത് ഒരു സഹോദരൻ തന്റെ ഒരു ശസ്ത്രക്രിയയെക്കുറിച്ച് പറഞ്ഞു. ഈ ശസ്ത്രക്രിയ വേണമെന്ന് പറഞ്ഞ ഡോക്ടർ പുറത്തു നിന്ന് ആ ശസ്ത്രക്രിയ ചെയ്ത്. എന്നാൽ അദ്ദേഹം തന്നെ ഒരു ചെറിയ റോബോട്ടായിട്ട്, ഇപ്പോഴങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്, ചെറിയ റോബോട്ടായിട്ട് ഈ ഉള്ളിലേക്ക് ചെല്ലാൻ അദ്ദേഹത്തിന് ഒക്കുമായിരുന്നെങ്കിൽ ചെന്ന് അദ്ദേഹം അകത്തു നിന്നൊരു ശസ്ത്രക്രിയ ചെയ്താൽ അതൊരിക്കലും പരാജയപ്പെടുകയില്ല. കാര്യം അവിടെ ചെന്ന് ആ പോയിന്റ് കണ്ട് അകത്തു നിന്ന് ആ ശസ്ത്രക്രിയ ചെയ്തു. ഗിലയാദിൽ വൈദ്യനില്ലയോ? ഗിലയാദിൽ സുഗന്ധക്കുഴമ്പില്ലയോ? വൈദ്യനും കർത്താവാണ്, ഓ ഔഷധവും കർത്താവാണ്. ഇന്നത്തെ കാലത്ത് ഡോക്ടർ നമുക്കൊരു പ്രിസ്ക്രിപ്ഷൻ കടലാസിൽ എഴുതി തരുന്നത് പോലെയല്ല കർത്താവ് ഇത് എഴുതി തന്നേക്കുന്നത്. കർത്താവ് ഇത് എഴുതി തരുമ്പം കർത്താവ് പറയുന്നു, മകനെ നിന്റെ പ്രശ്നം ഇതാണ്. ഞാൻ തന്നെ അതിന്റെ ആ പ്രിസ്ക്രിപ്ഷൻ എഴുതി തന്ന കർത്താവ് തന്നെ പറയുന്നു, ഞാൻ തന്നെ അതിന്റെ മരുന്നായിട്ട് നിന്റെ ഉള്ളിൽ വന്ന് ഈ കാര്യങ്ങൾ നിവർത്തിച്ചെടുക്കാം. എത്ര അനുഗ്രഹീതമായ ഒരു നിലപാടാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ സുവിശേഷങ്ങളിലെ പല കാര്യങ്ങൾ പറഞ്ഞല്ലോ. അവിടെ ഇതാ നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ശമര്യക്കാരി ഒരു സ്ത്രീയെ കാണും. ശമര്യക്കാരിയായ ഒരു സ്ത്രീയെ ലോകത്തിന്റെ ദൃഷ്ടിയിൽ പല വിധത്തിൽ അവൾ പ്രയാസങ്ങളുള്ളവളാണ്. അവൾ നട്ടുച്ചയ്ക്ക് മറ്റാരും വെള്ളം കോരാനില്ലാത്ത സമയത്ത് വന്നതിനെക്കുറിച്ച് തന്നെ പറയുന്നത് എന്താ? അവൾക്ക് മറ്റുള്ള ആളുകൾ വെള്ളം കോരാൻ വരുമ്പോൾ ഇവൾക്ക് വരാനൊക്കുകയില്ല. കാര്യം അവളെക്കുറിച്ച് ആ നിലയിൽ നാട്ടില് ഒരു തെറ്റായ കഥകളുണ്ട്. തെറ്റായ കഥകളല്ല, ശരിയായ കഥകൾ ആണുള്ളത്. അവൾക്ക് അഞ്ച് ഭർത്താക്കന്മാരാവുള്ളത്. ഒരു സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കുക, ഈ നിലയിൽ അവളുടെ ധാർമ്മിക നിലവാരം വളരെ മോശമാണ് എന്ന് സമൂഹം ചിന്തിക്കുകയും അവളെ ആ നിലയിൽ ചിത്രീകരിക്കുകയും അവളെക്കുറിച്ച് കഥകൾ പറയുകയും ചെയ്യുന്നത് കൊണ്ട് അവൾക്ക് എന്ത് പറ്റുന്നില്ല? ബാക്കി എല്ലാവരും വെള്ളം കോരാൻ വരുന്ന സമയത്ത് അവൾക്ക് വരാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ സമയത്ത് അവൾ ഒറ്റയ്ക്ക് വന്നത് എന്നാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ അവിടെ അവൾ വന്നപ്പോൾ യേശു അവളോട് ചോദിച്ചു, എനിക്ക് കുടിപ്പാൻ തരുമോ? 4:7 വാക്യം, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് യേശു അവളോട് ചോദിച്ചു. അവൾ അതിന് പറഞ്ഞ മറുപടികളെല്ലാം നമുക്കറിയാം. അതിന്റെ 10 വാക്യം കർത്താവ് അത് വിശദീകരിച്ച് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞതിന് തുല്യമായ ഒരു കാര്യമാണ്. വൈദ്യനും ഔഷധവും കർത്താവ് തന്നെയാണ് എന്ന് പറഞ്ഞതിന് തുല്യമായ ഒരു കാര്യമാണ്. കർത്താവ് പറയുക, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നതിന് ആരെന്നും അറിഞ്ഞു എങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന ഉത്തരം പറഞ്ഞു. വേഗത്തിൽ ഇത് വായിച്ചു പോകല്ലേ, ഈ വാക്യം നിങ്ങൾ ഒന്ന് ധ്യാനിച്ചു നോക്കിയാൽ അതിന്റെ അകത്തു നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കർത്താവ് എന്താ അതിനോ ഇവളോട് ചെയ്തത്? ഇവളോട് ദാഹത്തിന് വെള്ളം ചോദിച്ചത്. കർത്താവ് കാൽവരക്കുറിശി കടന്ന് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് നമ്മുടെ ജീവിതത്തെ നോക്കിയും കർത്താവ് ഒരളവിൽ പറയുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. മകനെ മകളെ, എനിക്ക് ദാഹിക്കുന്നു. എങ്ങനെ കർത്താവിന്റെ ദാഹം തീർക്കാനൊക്കും? കർത്താവ് പ്രതീക്ഷിക്കുന്ന നിലയിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതം മെച്ചപ്പെടുത്തിയാലേ കർത്താവിന്റെ ദാഹം തീരുകയുള്ളൂ. ഇതൊരു ഭൗതികമായ ദാഹമല്ല. നമ്മെ ഓരോരുത്തരെ കുറിച്ചും കർത്താവിനൊരു ദാഹമുണ്ട്. ചിലർ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുമല്ലോ, എനിക്ക് നിന്നെക്കുറിച്ചുള്ള പ്രതീക്ഷ, നീ ഇന്നതായി തീരണമെന്ന് എന്ന് പറഞ്ഞ പോലെ നമ്മളെക്കുറിച്ചുള്ള പ്രതീക്ഷ, നമ്മളെക്കുറിച്ചുള്ള ദാഹം കർത്താവിനുണ്ട്. ആ ദാഹത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് നമ്മുടെ വ്യക്തിജീവിതത്തിന്റെ പരിസരത്ത് വന്ന് നമ്മളോട് ചോദിക്കുന്നു, എനിക്ക് കുടിപ്പാൻ വെള്ളം തരുമോ, എന്റെ ദാഹം തീർക്കാമോ എന്ന് വെച്ചാൽ, നീ ഞാൻ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് ഉയർന്നു വരാമോ എന്നാണ് ചോദ്യം. കുടിപ്പാൻ ഈ ശമര്യക്കാരിയോട് കർത്താവ് വെള്ളം ചോദിക്കുക. അപ്പൊ അവൾക്ക് കൊടുക്കാനില്ല, അവൾക്ക് പറ്റുന്നില്ല. പറ്റാതെ വന്നപ്പം കർത്താവ് അതിന് പറയുന്ന മറുപടിയാണ് നമ്മൾ ഇപ്പോൾ വായിച്ചത്. നീ എന്ത് ചെയ്യണം? നീ എനിക്ക് ഈ ദാഹം തീർക്കാൻ, കർത്താവിന്റെ ദാഹം തീർക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ട് എനിക്ക് ഇവൻ ആവശ്യപ്പെടുന്ന അവന്റെ ദാഹം തീർക്കത്തക്കവണ്ണമുള്ള വെള്ളം നീ എനിക്ക് തന്നാൽ ഞാൻ അത് ഇവന് കൊടുത്ത് ഇവന്റെ ദാഹം തീർക്കാം. ഒക്കെ ഒരു കടങ്കഥ പോലെ തോന്നുന്ന ഒരു വാക്യം. നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ കുടിപ്പാൻ ചോദിച്ചവനോട് വെള്ളം ചോദിക്കുകയും അവൻ നിന്റെ ദാഹം തീർക്കുകയും അങ്ങനെ നിന്റെ ദാഹം തീരുമ്പം അവനും തൃപ്തിയാകുകയും ചെയ്യുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ അത് മനസ്സിലാക്കിയോ? കർത്താവ് നമ്മുടെ വ്യക്തിജീവിതത്തിന്റെ പരിസരത്ത് വന്ന് ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ നമ്മൾ അന്നത്തെ പകലത്തെ ജീവിതമെല്ലാം തീർത്തിട്ട് നമ്മൾ രാത്രിയിൽ നമ്മുടെ സഹോദരി ഉറങ്ങി, കുഞ്ഞുങ്ങൾ ഉറങ്ങി, എല്ലാവരും ഉറങ്ങി, നമ്മളൊരു പാ വിരിച്ച് പ്രാർത്ഥിക്കാനായിട്ടിരിക്കുക. പകലെ നടന്ന പല കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു ചിത്രം പോലെ, ചലച്ചിത്രം പോലെ നമ്മുടെ മനോഹരത്തിലൂടെ ഇങ്ങനെ പോവുക. പല രംഗങ്ങളിൽ അന്ന് നമ്മൾ തോറ്റുപോയി. ഇന്ന രംഗത്ത് അവിടെയൊക്കെ എനിക്ക് എന്റെ കർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവിടെ നീ എന്നെക്കുറിച്ച് ആഗ്രഹിച്ച നിലയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. കർത്താവ്, നീ അവിടെയൊക്കെ വന്ന് എന്നോട് ദാഹത്തിന് വെള്ളം ചോദിക്കുകയായിരുന്നു, പക്ഷെ എനിക്ക് ദാഹത്തിന് വെള്ളം തരാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോ നമ്മൾ ആ സങ്കടം കർത്താവിന്റെ അടുത്ത് പങ്കുവെക്കുമ്പോൾ കർത്താവ് പറയും, മോനെ മോളെ, നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന്, നിന്നോട് ദാഹത്തിന് വെള്ളം ചോദിക്കുന്നവൻ ആരെന്ന് നീ യഥാർത്ഥത്തിൽ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്ത് ചെയ്യുമായിരുന്നു? എന്നോട് ഇത് ചോദിക്കുകയും നിന്റെ ദാഹം തീരുകയും നീ എന്നെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് ഉയർന്നു വരികയും ചെയ്യുമായിരുന്നു എന്ന് കർത്താവ് പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതം, നമ്മൾ ഈ കാര്യത്തിൽ അനാഥരായ ആളുകളല്ല. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഇവളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങളിലൂടെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവൾ എന്ത് ചെയ്തു? ഈ ശമര്യക്കാരിയെ ഈ നിലയിൽ കർത്താവ് കണ്ടു കഴിഞ്ഞപ്പോൾ അവൾക്കൊരു പുതിയ തിരിച്ചറിവുണ്ടായി. അവൾ കർത്താവിനെ കണ്ടുമുട്ടി അവൾ എന്ത് ചെയ്തു? ആ കുടം അവിടെ വെച്ചിട്ടാണ് അവൾ പോയത്. നമ്മളത് വായിച്ചു വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 4 അത് വായിച്ചു വരുമ്പം, സാധാരണ സ്ത്രീകൾ വെള്ളം കോരാൻ വന്ന കുടം മറന്നേച്ചു പോകും. ഇല്ല, പോവുകയല്ല. കർത്താവിനെ കണ്ടുമുട്ടി വെള്ളം സംബന്ധിച്ചുള്ള പ്രശ്നത്തിന്, അത് ഭൗതികമായ പ്രശ്നമല്ല, അതിന്റെ ആത്മീയ അർത്ഥത്തിന് പരിഹാരമായപ്പോൾ അവൾ ആ കുടം അവിടെ സമർപ്പിച്ചിട്ട് അവൾ പോവുകയാണ് ചെയ്തത്. ഒരു ദാഹിക്കുന്ന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം, കുടിവെള്ളം എന്ന് പറയുന്നത് അവരുടെ എക്സിസ്റ്റൻസ് തന്നെയാണ്, അവരുടെ നിലനിൽപ്പ് തന്നെയാണ്, അവരുടെ അസ്തിത്വം തന്നെയാണ്. അവളുടെ നിലനിൽപ്പും അസ്തിത്വവും തന്നെയാണ് അവൾ കർത്താവിന്റെ കാൽക്കൽ സമർപ്പിച്ചേച്ച് പോവുക, അല്ലാതെ മറന്നേച്ചു പോയി എന്നല്ല ഞാൻ അതിനെ കാണുന്നു. അവള് കർത്താവിന്റെ മുമ്പാകെ തന്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ചു എന്നതിന്റെ പ്രതീകമായിട്ട് ആ കുടം അവിടെ വെച്ചിട്ട് അവൾ പോവുകയാണ് ചെയ്യുന്നത്. പോയിട്ട് അവൾക്ക് എന്തുണ്ടായി? അവൾ ചെന്ന് പട്ടണത്തിൽ ചെന്ന് ആളുകളോട് പറഞ്ഞു. അവിടെ ചെന്ന് പറയുമ്പോഴൊക്കെയും അവള് പണ്ട് വെള്ളം കോരാൻ വന്നപ്പോ ആളുകളെ ഒളിച്ചു വന്നതുപോലെയല്ല അവള് പറയുന്നത്, മറിച്ച് അവിടെ ചെന്ന ആളുകളോട് പറയുന്നത് എന്താ, ഞാന് ചെയ്ത എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ മുഴുവൻ, അതിന്റെ 28-ാമത്തെ വാക്യം, അനന്തര സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണി. അവൾ അവളുടെ സ്വന്തം വായികൊണ്ട് അവളുടെ അയൽക്കാരോട് നാട്ടുകാരോട് പറയാ ഞാൻ ചെയ്തതൊക്കെയും എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ ഒത്തിരി ഓർമ്മകൾ വരുന്നുണ്ട്, ഇവള് ചെയ്ത പല കാര്യങ്ങൾ നോക്കുക. ആ കാര്യങ്ങൾ അതൊക്കെ ഏറ്റു പറയാൻ ഇപ്പൊ മടിയില്ല. കർത്താവിനെ, ജീവനായകനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതത്തിലുള്ള പാപത്തോട് അവൾക്കൊരു അതിനോടൊരു വെറുപ്പ് അവൾക്ക് വരിക, അത് ഏറ്റു പറയാൻ അവൾക്ക് മടിയില്ല. ആളുകളുടെ മാനം തേടുന്ന പഴയ സ്ത്രീയല്ല അവൾ. ആളുകളെ പേടിച്ച് ഓ ഒരു പ്രത്യേക സമയത്ത് ഇവിടെ വന്ന ആ സ്ത്രീയല്ല ഇപ്പോൾ മടങ്ങി ചെന്നിരിക്കുന്നത്. അവൾ ചെന്ന് ആളുകളെ ധൈര്യത്തോടെ നേരിടുന്നു. ധൈര്യത്തോടെ നേരിട്ട് അവൾക്ക് ആ കുറ്റബോധം മാറിപ്പോയി. എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത്? കർത്താവുമായിട്ടൊരു മുഖാമുഖമുണ്ടായി. സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ഈ നിലയിൽ കണ്ടുകഴിയുമ്പോൾ പാപത്തോട് വർദ്ധിച്ചു വരുന്ന ഒരു എതിർപ്പ്, ഒരു വെറുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതുപോലെ തന്നെ കർത്താവിനെക്കുറിച്ചുള്ള ഒരു സ്നേഹം, ആ മനുഷ്യനെ വന്ന് കാണ്മീൻ എന്ന് പറഞ്ഞ് ക്രിസ്തുവിന്റെ സാക്ഷിയായിട്ട് സ്വന്തം നാട്ടിൽ നിൽക്കാൻ അവൾക്ക് മടിയൊന്നുമില്ല. കർത്താവിനോട് വർദ്ധിച്ചു വരുന്ന ഒരു സ്നേഹം എന്ന് തന്നെയല്ല, മറ്റാളുകളോട് അവളുടെ ദൗത്യം നിറവേറ്റാനും അവൾ തയ്യാറാകും. യഥാർത്ഥത്തിൽ ജീവജലമായ പരിശുദ്ധാത്മാവ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് പാപത്തോട് വർദ്ധിച്ചു വരുന്ന ഒരു വെറുപ്പ് നമ്മൾ പരിശുദ്ധാത്മാവ് നൽകും. അതുപോലെ തന്നെ കർത്താവിനോടുള്ള ഒരു സ്നേഹം അത് നൽകും. അതുപോലെ തന്നെ മറ്റാളുകളെക്കുറിച്ച് ഒരു കൺസേൺ. നമ്മൾ പലരും വളരെ സ്വാർത്ഥരായ ആളുകളാണ്. ചില കുടുംബങ്ങളിലൊക്കെ പറഞ്ഞ ആളുകൾ ചിലര് വളരെ സ്വാർത്ഥരാ. അവർക്ക് അവരുടെ ഒരു ഇത്തിരി വട്ടം മാത്രമേ കാണാനേ ഉള്ളൂ. സ്വാഭാവികമായിട്ട് മറ്റുള്ളവരോട് ഒരു കൺസേണുമുള്ള ആളുകളല്ല. എന്നാൽ അവർ രക്ഷിക്കപ്പെട്ട് ഓ കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാലുള്ള ഒരു ആ നിലയിലുള്ള ഒരു നിറവും അത് വന്നു കഴിയുമ്പോൾ കാണാം, ഓ അതേ വരെ ഇല്ലാത്ത മറ്റുള്ളവരോടുള്ള ആ നിലയിലുള്ള ഒരു കൺസേൺ അവർക്ക് വരുന്നത് കാണാം. യേശു എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടിയായിരുന്നു. ഡിട്രിച്ച് ബോൺഹോഫർ എന്ന് പറഞ്ഞ ഒരു ദൈവദാസനുണ്ട്. അദ്ദേഹം ജർമ്മനിയിലെ ഹിറ്റ്ലറുടെ കാലത്ത് രക്തസാക്ഷിയായ ഒരു ദൈവദാസനാണ്. അദ്ദേഹമാണെന്ന് തോന്നുന്നു യേശുവിനെ കുറിച്ച്, അദ്ദേഹമാണോ ഞാൻ അദ്ദേഹമാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരിക്കലെ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, എ മാൻ ഫോർ അതേഴ്സ് എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു മനുഷ്യൻ. യേശുവിന്റെ ജീവിതം നോക്കുക, മറ്റാളുകൾക്ക് വേണ്ടി യേശുവിന് ഒരു കൺസേൺ ഉണ്ടായിരുന്നു. തന്റെ ജീവിതത്തിൽ അവസാന നിമിഷങ്ങളിൽ താൻ കടന്നു പോകുന്ന രംഗങ്ങളിൽ പോലും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഓരോ കരുതല്, എത്ര കാര്യങ്ങൾ നോക്കുക അതിനോട് പറഞ്ഞാൽ ചിന്തിച്ചു പോകാനായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ തരുന്നത് പാപത്തോട് വർദ്ധിച്ചു വരുന്ന ഒരു വെറുപ്പും അതുപോലെ തന്നെ കർത്താവിനോടുള്ള ഒരു സ്നേഹവും മറ്റുള്ളവരെ കുറിച്ചൊരു കൺസേണുമാണ്. നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹത്തെ സംബന്ധിച്ച് ഒരു വാക്യം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കുന്നു, എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. കർത്താവിന്റെ സ്നേഹത്തിൽ എനിക്ക് വർദ്ധിച്ചു വരണം എന്നൊരാഗ്രഹം നമുക്കുണ്ടാകും. കർത്താവേ, ഞാൻ നിന്നെ ഇതുവരെ സ്നേഹിച്ചതുപോലെയല്ല, നിന്നെ കൂടുതൽ എനിക്ക് സ്നേഹിക്കണം എന്ന് നമ്മൾ പറയുമ്പം കർത്താവ് ഇങ്ങോട്ട് പറയുന്നത് എന്താ, എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും. നീ എന്നെ കൂടുതൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാനും നിന്നെ കൂടുതൽ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തും. ഇത് വായിക്കുമ്പോൾ നമ്മൾ യിരമ്യാവിന്റെ പുസ്തകത്തിലെ ആ വാക്യം 29-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ഇതിന് സമാനമായ ഒരു വാക്യം നമ്മുടെ ഓർമ്മയിൽ വരുന്നുണ്ട്. 29-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. നാളുകൾ കഴിയും തോറും നമ്മുടെ ക്രിസ്തീയ ജീവിതം കർത്താവിനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിച്ചു വരണം. പാപത്തോടുള്ള വെറുപ്പ് വർദ്ധിച്ചു വരണം. മറ്റുള്ളവരെക്കുറിച്ചുള്ള ഒരു ചിന്ത, മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഹൃദയം, അതും മറ്റുള്ളവരുടെ മുമ്പായി ഒരു ദൗത്യം നിറവേറ്റാനുള്ള ഒരു ആഗ്രഹം, അതും നമ്മുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരണം. ഇതൊക്കെയും കർത്താവ് താന് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് കർത്താവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവിന്റെ ആ നിലയിൽ ഉള്ള ഒരു ഒരു കവിഞ്ഞൊഴുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ പാപത്തെക്കുറിച്ചുള്ള ഒരു വർദ്ധിച്ചുള്ള വരുന്ന ഒരു വെറുപ്പുണ്ടാകും, കർത്താവിനോടുള്ള സ്നേഹമുണ്ടാകും, മറ്റുള്ളവരുടെ മുമ്പായി ഒരു ദൗത്യം നിർവഹിക്കാനുള്ള ശക്തിയും നമുക്ക് ദൈവം തരും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് കർത്താവ് അവസാന സമയങ്ങളിൽ പറയുന്നത്. അവിടെ പറയുന്ന നമ്മൾ വായിച്ച ആ ഭാഗം അറിയാമല്ലോ, കൽപ്പന കാക്കുന്നതിനെക്കുറിച്ച് പറയുന്നിടത്താണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, നമ്മൾ ഈ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു ഞാൻ അതിനോട് താരതമ്യം ചെയ്ത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. പക്ഷേ കൽപ്പന കാക്കാൻ നമുക്ക് ഒട്ടൊക്കെയില്ല. അപ്പൊ പറയാം, ഞാൻ ഒരു കാര്യസ്ഥനെ, നിങ്ങളെ ഒരു സഹായിയെ ഞാൻ അയക്കും. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ കർത്താവിനായിട്ട് സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മൾ എന്ത് സംഭവിച്ചു? പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്നു. രക്ഷിക്കപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നുണ്ട്. ഒന്ന് കൊരിന്ത്യർ പന്ത്രണ്ടാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യം ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറവാൻ ആർക്കും കഴിയയില്ല എന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിക്കുന്നു. അപ്പോ നമ്മൾ രക്ഷിക്കപ്പെടുന്ന സമയത്ത്, യേശുവിനെ നാഥനും കർത്താവുമായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നു. പരിശുദ്ധാത്മാവിലല്ലാതെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാതെ ഒരു പാപിക്ക് രക്ഷയിലേക്ക് വരാൻ കഴിയയില്ല. നമ്മുടെ ഉള്ളിൽ യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുന്ന ആ സമയത്ത് പരിശുദ്ധാത്മാവ് വന്നു. പക്ഷെ അതൊരു ചെറിയ അളവിൽ മാത്രമേ ആയിരിക്കുന്നുള്ളൂ. അതിന്റെ ഒരു കവിഞ്ഞൊഴുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം, ഒരു സെക്കൻഡ് ടച്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. പരിശുദ്ധാത്മാവിന്റെ രണ്ടാമതൊരു സ്പർശം, അതിനെ പരിശുദ്ധാത്മ സ്നാനമെന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചുകൊള്ളുക, ഒരു പേരിലല്ല കാര്യം. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ രണ്ടാമതൊരു സ്പർശം വേണം. അതിനായിട്ട് നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനോടൊപ്പമുള്ള നടപ്പിൽ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്നെക്കൊണ്ട് തന്നെ ഇത് പറ്റുകയില്ല, വിജയകരമായൊരു ജീവിതം പറ്റുകയില്ല എന്നുള്ള ഒരു കണ്ടെത്തലിലാണ് പരിശുദ്ധാത്മാവിന്റെ ആ നിലയിലുള്ള ഒരു സ്നാനത്തിനായിട്ടും ഒരു അഭിഷേകത്തിനായിട്ടും നമ്മിൽ നിന്ന് ഒരു നിലവിളി ഉയരുന്നു. അങ്ങനെ ഒരു നിലവിളി ഉയർന്നാൽ കർത്താവ് പറഞ്ഞിരുന്നത് എന്താ? ഇത് ദാനമായിട്ട് നമുക്ക് തരും. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം ആ ഭാഗം കാണുന്നുണ്ടല്ലോ. കർത്താവ് ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ നിന്നുകൊണ്ട്, 37-ാം വാക്യം 37-38 വാക്യങ്ങൾ, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ച് അത്രേ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട സമയത്ത്, കർത്താവിനെ അറിഞ്ഞ സമയത്ത് നമ്മിൽ ആത്മാവിന്റെ ആ നിലയിലൊരു കടന്നുവരൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിന്റെ വർദ്ധിച്ചു വരുന്ന ഒരു അനുഭവം ഉണ്ടാവും. ഇവിടെ കർത്താവ് പറയുന്നെന്താ? കേവലം കഷ്ടിച്ച് അങ്ങനെ അങ്ങ് ഒരു പരിശുദ്ധാത്മാവുമായിട്ട് കഷ്ടിച്ച് എങ്ങനെങ്കിലുമൊക്കെ വീണും എഴുന്നേറ്റും ഇങ്ങനെ അങ്ങ് പോവുക എന്നുള്ളതല്ല, മറിച്ച് ഓ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ആത്മാവിന്റെ ഒരു നിറവും അതിന്റെ ഒരു തുടർ പ്രവർത്തനവും അതൊരു നദി പോലെ വരുന്ന ഒരു അനുഭവം നമുക്കുണ്ടാവാം. ഇന്ന് നമ്മൾ ഈ മീറ്റിംഗിന് ശേഷം കടന്നു പോകുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നമുക്ക് പറയാം, കർത്താവേ, എന്റെ ജീവിതത്തിൽ വിജയകരമായ ഒരു ജീവിതത്തിന് അത് നമുക്ക് തരാൻ കർത്താവ് തയ്യാറാണ്. നീ എന്നോട് ചോദിക്കുക, ഞാന് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്ന് മനസ്സിലാക്കി എന്നോട് ചോദിച്ചു ഞാൻ നിനക്ക് തരാമെന്ന് കർത്താവ് പറഞ്ഞു. കർത്താവെ, നീ തരാതെ എനിക്ക് നിന്നെ തൃപ്തിപ്പെടുത്താൻ ഒക്കുകയല്ല, നിന്റെ ദാഹം തീർക്കാനായിട്ട് ഒക്കുകയല്ല, ഈ ഒരു നീടിന്റെ മുമ്പിൽ, ഈ ഒരു ആവശ്യത്തിന്റെ മുമ്പിൽ നമ്മൾ കർത്താവിനോട് നിലവിളിച്ചാൽ കർത്താവ് നമുക്ക് തരും. അതൊരു ദാനമാണ്, രക്ഷ ഒരു ദാനമായിരിക്കുന്നു എന്ന് വെളിപ്പാട് പുസ്തകം 7:10 നമ്മൾ വായിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ഈ രണ്ടാമത് സ്പർശവും പരിശുദ്ധാത്മ സ്നാനവും അല്ല പരിശുദ്ധാഭിഷേകവും അതും കർത്താവിന്റെ ഒരു ആത്മാവിന്റെ ഒരു ദാനമാണ്. അപ്പോസ്തലപ്രവൃത്തി 2:38 നോക്കുക, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അതൊരു ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു യോഗ്യത നോക്കി കിട്ടുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഒരാൾക്ക് ഒരു ദാനം കൊടുക്കുന്നത് അയാളുടെ യോഗ്യത നോക്കിയാണോ? യോഗ്യത നോക്കിയല്ല, കർത്താവ് അതൊരു ദാനമാണ്. പക്ഷേ ദാനം കിട്ടണമെങ്കിലും നമ്മൾ എന്ത് വേണം? ദാനം കിട്ടണമെങ്കിലും നമ്മൾ കൈ നീട്ടണം. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ടൗണിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഭിക്ഷക്കാരനാണ്, പക്ഷെ ആ ഭിക്ഷക്കാരൻ നമ്മളോട് ചോദിക്കുകയും നമ്മുടെ നേരെ കൈനീട്ടുകയും ചെയ്താലേ നമുക്ക് കൊടുക്കാനും മനസ്സാണ്. പക്ഷെ അയാളുടെ ഭാഗത്ത് എന്ത് ചെയ്യണം? അയാളുടെ ഭാഗത്ത് നിന്ന് അതിനുവേണ്ടി ഒരു റിക്വസ്റ്റും ഒരു കൈനീട്ടലും ഉണ്ടാകണം. എന്നാലേ ആ ദാനം അയാൾക്ക് ലഭ്യമാവുകയുള്ളൂ. പ്രിയപ്പെട്ട ഒരു പരിശുദ്ധാത്മാവ് ഒരു ദാനമാണെന്ന് ഇവിടെ പറയുന്നു. എന്നാൽ ആ ദാനം ലഭിക്കാനും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു കൈനീട്ടൽ ഉണ്ടാകണം, അതിനൊരു ഒരുക്കമുണ്ടാവണം. ആ ഒരുക്കങ്ങളെക്കുറിച്ച് വളരെ വേഗത്തിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അതിനുള്ള ഒരുക്കം ഇവിടെ നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് തന്നെ വായിക്കുന്നുണ്ടല്ലോ. ആ പരിശുദ്ധാത്മാവിന്റെ ഒരു രണ്ടാമത് സ്പർശം ഉണ്ടാകാനായിട്ട് ഇവിടെ ഇതാ ചില പടികൾ പറയുന്നു. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. രക്ഷിക്കപ്പെട്ട് ആ നിലയിൽ പല കാര്യങ്ങളിലൊരു ഒരു ക്രമീകരണം വരുത്തിയാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഇത് കേവലം രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ഇതിന്റെ അകത്ത് ഒതുക്കി നിർത്തുകയല്ല, നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട ക്രമീകരണങ്ങൾ വരുത്തണം. നാം നേരത്തെ പറഞ്ഞതുപോലെ ക്ഷമ ചോദിക്കേണ്ടവരോട് ക്ഷമ ചോദിക്കണം, കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തു തീർക്കണം. കുറ്റമറ്റ ഒരു മനസാക്ഷി ദൈവമുമ്പാകെ കൊണ്ടുവന്നിട്ട് ആ നിലയിലുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം കർത്താവിന് മനസ്സിലാകണം. അങ്ങനെ വരുമ്പോൾ ആ ദാനം നമുക്ക് ലഭിക്കും. ഇതിന്റെ ഈ ദാനം ലഭ്യമാകുന്നതിനുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞത് ഒരുക്കമാണ്. അതുപോലെ തന്നെ അനുസരണം ഇതിനാവശ്യമാണ്. അഞ്ചാമധ്യായത്തിന്റെ അപ്പോസ്തല പ്രവൃത്തി അഞ്ചാം അധ്യായം അതിന്റെ 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാണ്. അനുസരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ ഇനി അനുസരിക്കേണ്ടതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അനുസരിക്കുക. അപ്പൊ കർത്താവിന് മനസ്സിലാകും നമുക്ക് ഈ ജീവജലത്തിനായിട്ടൊരു ദാഹമുണ്ട്, അതിനായിട്ടുള്ള ഒരു വാഞ്ചയുണ്ട്. അവൻ വെറുതെ പറയുന്നതല്ല. ഒരു പാട്ടുപാടുമ്പോ പരിശുദ്ധാത്മാവേ എന്നിൽ വരണമേ എന്നൊരു പാട്ട് മാത്രം പാടിയാൽ പോരെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരുക്കം, അനുസരണം, ഈ കാര്യങ്ങൾ ഉണ്ടാവണം. അത് ഒരു പ്രതിഷ്ഠ, ഒരു സമർപ്പണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. രണ്ട് ദിന വൃത്താന്തത്തില് ശലോമോൻ ദേവാലയം പണിതതിന് ശേഷം അതിനെ പ്രതിഷ്ഠിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ടല്ലോ. രണ്ട് ദിന വൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി. നോക്ക്, ഒരു തീ ഇറങ്ങ്. നമ്മളിന്ന് പാടി തുടങ്ങിയ പാട്ട് ശുദ്ധി ചെയ്യും ജ്വാലയാകും ക്രിസ്തു, ഒരു തീക്ക് വേണ്ടിയുള്ള ഒരു ദാഹമാണ്. തീ എങ്ങനെയാ ഇറങ്ങിയത്? തീ ഇറങ്ങി ഹോമയാകവും ഹന്യയാകവും ദഹിപ്പിച്ചു. യഹോയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞു. നമ്മുടെ ജീവിതമായ ആലയത്തിൽ കർത്താവിന്റെ തേജസ് നിറയാനും നമ്മുടെ ഈ കാര്യങ്ങളെല്ലാം ദഹിപ്പിച്ച് കളയാനും അത് ശലോമോൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്നും തീ ഇറങ്ങി. ശലോമോൻ ആ ദേവാലയത്തെ പ്രതിഷ്ഠിക്കുന്ന സന്ദർഭത്തിലാണ് ആ തീ ഇറങ്ങുന്നത്. നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരുക്കമുണ്ട്, പല കാര്യങ്ങൾ അനുസരിച്ചിട്ടുണ്ട്. സമ്പൂർണമായ ഒരു സമർപ്പണം, ഒരു ടോട്ടൽ സറണ്ടർ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മൾ ആരുടെ മുമ്പിലാണ് നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്? ഈ ശരീരത്തെ നമ്മൾ കർത്താവിന് കൊടുത്തു, ദൈവത്തിന് കൊടുത്തു. ഇതെല്ലാം അങ്ങനെയാണെങ്കിലും ഞാനൊരു ദൈവദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ ദൈവം മുമ്പാകെ സമർപ്പിക്കുന്നതും ദൈവ സന്നിധിയിൽ പ്രതിഷ്ഠിക്കുന്നതിനെ കുറിച്ച് ഒരു സന്ദേശം കേട്ടിട്ട് അദ്ദേഹം വീട്ടിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം അദ്ദേഹം വിചാരിച്ചു, ഞാൻ ആർക്കാ സമർപ്പിക്കേണ്ടത്? റോമർ കീഴിലേഖനം 12-ാം അധ്യായത്തിലെ ആ വാക്യത്തിൽ നിന്നാണ് അന്ന് പ്രസംഗം താൻ കേട്ടത്. റോമർ 12-ന്റെ പ്രാരംഭ വാക്യങ്ങളുണ്ടല്ലോ,
നിങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ കാര്യം കേട്ടിട്ട് ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞപ്പോൾ താൻ ചിന്തിച്ചു, ഈ ദൈവത്തിന് സമർപ്പിക്കുക എന്ന് പറയുമ്പം ദൈവത്തിന്റെ മൂന്നാളത്തും ഉണ്ടല്ലോ, പിതാവുണ്ടല്ലോ, പുത്രനുണ്ടല്ലോ, പരിശുദ്ധാത്മാവുണ്ടല്ലോ, ആർക്കാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കേണ്ടത്? അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, ഓ ദൈവത്തെക്കുറിച്ച് ഈ ആളത്വങ്ങളിൽ പിതാവിനെക്കുറിച്ച്, പിതാവ് നമ്മുടെ സാദൃശ്യത്തിന് സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന് ആ നിലയിൽ ഒരു സാദൃശ്യവും ഇതുമുണ്ട്. പുത്രൻ തമ്പുരാൻ ഭൂമി വന്നപ്പം യേശുവിനും എന്തുണ്ട്? ഒരു ശരീരമുണ്ട്. പരിശുദ്ധാത്മാവിനാണ്, തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനാണ് ഒരു ശരീരമില്ലാത്തത്. ഞാന് പരിശുദ്ധാത്മാവിന്റെ ശരീരമായി തീരാ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ നീ എന്റെ ശരീരത്തെ നീ ഏറ്റെടുക്കണേ എന്ന് പറഞ്ഞ് താൻ തന്നെത്താൻ സമർപ്പിച്ചു. തന്റെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തിയ ഒരു രംഗമാണ്. വാച്ച്മാൻ ഈ ദേവദാസനാണ് ഈ കഥ, ഈ സംഭവം എഴുതിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിനായിട്ട് നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ ആലയമായിട്ട് നീ എന്നിൽ വരിക, നിനക്കാണ് ഒരു ശരീരമില്ലാത്തത്, പരിശുദ്ധാത്മാവെ നിന്റെ ശരീരമായി ഞാൻ തീരട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ പ്രതിഷ്ഠ. ഇത് പരിശുദ്ധാത്മാവിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു പൂർണ്ണമായ ദഹനമാണ് നമ്മൾ കണ്ടത്. ശലോമോന്റെ അവിടെ വന്ന് പൂർണ്ണമായിട്ട് ദഹിപ്പിച്ചു. അവിടെ നമ്മുടെ ഒരു സ്വാർത്ഥതയ്ക്ക് നിലനിൽക്കാനായിട്ടൊക്കെയല്ല. പലരും പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവർത്തനം തങ്ങളിൽ ആഗ്രഹിക്കുന്നത് എന്തിനാ? മറ്റുള്ളവരുടെ ഒരു അംഗീകാരം കിട്ടാനും മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു മെച്ചപ്പെട്ട ഒരാളാണ് താനെന്ന് കാണിക്കാനും ഒക്കെയാണ് പലരും ആ നിലയിൽ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു കാര്യത്തോടെ, സ്വാർത്ഥപരമായ ഒരു ചിന്തയോടെ ദൈവമുമ്പാകെ ആവശ്യപ്പെട്ടാൽ അത് ലഭിക്കയില്ല. നമുക്കറിയാമല്ലോ, ഈ യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ പോകേച്ചകളിൽ ചെലവഴിക്കേണ്ടതിന് യാചിക്കുന്നത് വല്ലാതെ യാചിക്കുന്നു. ഒരു സ്വാർത്ഥത ഇതിന്റെ പിന്നെ ഒളിഞ്ഞു നിൽപ്പില്ല എന്ന് നമ്മൾ കാണണം. കർത്താവെ, ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിനായിട്ട് പ്രാർത്ഥിക്കുന്നു, പക്ഷേ അത് എന്നെ തന്നെ മറ്റുള്ളവരുടെ മുമ്പാകെ ഉയർത്തുന്നതിന് വേണ്ടിയല്ല, അല്ലെങ്കിൽ ഞാനൊരു വരപ്രാപ്തനാകുന്നതിന് വേണ്ടിയല്ല. ഞാന് ദൈവജനം വളരെ ഇതായിട്ട് സന്തോഷത്തോടെ സംസാരിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു കാര്യത്തിന് വേണ്ടിയല്ല, എനിക്കൊരു വിജയകരമായ ജീവിതം വേണം, എനിക്ക് നീ ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഒക്കുകയില്ല, ഞാൻ എന്റെ നിസ്സഹായതയിൽ ഞാൻ എന്നെ തന്നെ ടോട്ടലായിട്ട് സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു എന്ന് നമ്മൾ പറയാൻ കഴിയുമോ? അതിനുവേണ്ട അടുത്ത കാര്യമെന്ന് പറയുന്നത് ദാഹം എന്ന് പറയുന്ന കാര്യമാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ തന്നെ വായിക്കുന്നത് കർത്താവ് പറയുന്നത് എന്താ? ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ, ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വരട്ടെ. ദാഹിക്കുന്നവരെ വെള്ളത്തിനായിട്ട് ചോദിപ്പി, യെശയ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ അങ്ങനെ കാണുന്നുണ്ട്. ഓ ജീവജലം വേണ്ടവൻ ദാഹിക്കുന്നവൻ വരട്ടെ, വെളിപ്പാട് പുസ്തകത്തിലെ ആഹ്വാനം അതാണ്. ദാഹമില്ലെങ്കിൽ പറ്റുകയില്ല. ആ ദാഹം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? നമ്മുടെ ഇല്ലായ്മയിൽ നിന്നാണ് ദാഹം ഉണ്ടാകുന്നത്. സത്യത്തിൽ ഒരാൾക്ക് ദാഹം ഉണ്ടാകുന്ന അയാളുടെ ജീവിതത്തിലെ ജലാംശ, ശരീരത്തിലെ ജലാംശം കുറയുമ്പോഴാണ് ശരീരം ജലത്തിന് വേണ്ടിയുള്ള ഒരു ദാഹം ഉണ്ടാകും. നമുക്ക് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല, നമുക്കത് അത് മുന്നോട്ട് ജീവിക്കാൻ ഇതില്ലാതെ പറ്റുകയില്ല എന്നുള്ള നിലയിൽ ഒരു ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പലപ്പോഴും ചെറുപ്പക്കാരെ, നിങ്ങളെ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്നാൽ അത് ലഭ്യമാകാത്തത് ഒരു കാഷ്വലായ പ്രാർത്ഥന കൊണ്ടാണോ, ഒരു ദാഹത്തിന്റെ കുറവ് കൊണ്ടാണോ? വിശ്വാസവും ഇതിനാവശ്യമുണ്ട്. നമ്മൾ 7-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച അതേ വാക്യങ്ങൾ ആ കാര്യത്തിൽ കാണുന്നുണ്ടല്ലോ. അതിന്റെ 38-ാമത്തെ വാക്യം, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. അപ്പൊ വിശ്വാസം അതിന് ആവശ്യമാണ്, അതിനുവേണ്ടിയുള്ള ഒരു യാചന ആവശ്യമാണ്, പ്രാർത്ഥന. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തില് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നിടത്ത് പ്രാർത്ഥനയെക്കുറിച്ചും യാചനയെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തില് ഒരു രംഗം എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിലെ യേശുവിന്റെ അമ്മ മറിയെക്കുറിച്ചൊക്കെ നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞല്ലോ. യേശുവിന്റെ അമ്മ മറിയയും സ്ത്രീകളും അവന്റെ സഹോദരൻ, അമ്മ മറിയോടും സ്ത്രീകളോടും, അതിന്റെ 1-ാം അധ്യായം 14-ാമത്തെ വാക്യം, ഇവർ എല്ലാവരും സ്ത്രീകളോടും
യേശുവിന്റെ അമ്മയായ മറിയയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഒരുമനപ്പെട്ട് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സംഘം കൂടിയിരിക്കുന്നതും അതിന്റെ തുടർച്ചയായിട്ടാണ് പെന്തക്കോസ്റ്റ് നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേലെ വന്നു. ഇവിടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് അതിന്റെ മൂലഭാഷയിൽ മല്ലു പിടിക്കുക എന്നാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതാണ് എന്നെ ആകർഷിച്ചത്. യേശുവിന്റെ അമ്മ മറിയ ഉൾപ്പെടെയുള്ള ആളുകൾ അവര് ദൈവസന്നിധിയിൽ പ്രാർത്ഥന കഴിച്ചു പോന്നപ്പം വെറും ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് അതിനായിട്ട് മല്ലു പിടിക്കുന്ന അവസ്ഥയിൽ ഒരുമനപ്പെട്ട് ഉള്ള ഒരു പ്രാർത്ഥന മല്ലു പിടിക്കുന്നു. മല്ലു പിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ പെട്ടെന്ന് യാക്കോബ് കടവെങ്കിൽ ദൂതനോട് മല്ലു പിടിച്ച കാര്യം നമ്മുടെ ഓർമ്മയിൽ വരും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ, ഒരു രണ്ടാമതൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമ്മൾ പലരുടെയും ആവശ്യകത എന്ന് പറയുന്നത് അതാണ്. നമ്മൾ പലരും രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, പക്ഷെ പലരും ഒരു ബ്രദറൻ സഹോദരന്മാരെ പോലെ രക്ഷയുടെ ആ അവസ്ഥയിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പൂർത്തിയായി എന്ന് അബോധപൂർവമായിട്ടാണെങ്കിലും ചിന്തിച്ചങ്ങ് തൃപ്തരായി പോവുകയാണോ? നാം ഈ രണ്ട് ദിവസങ്ങളിൽ കേട്ട നമ്മുടെ മുമ്പാകെയുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ കർത്താവ് നമ്മെ സഹായിക്കാൻ തയ്യാറാണ്. ലക്ഷ്യം മാത്രം വയ്ക്കുകയല്ല, ലക്ഷ്യത്തിലെത്താൻ നമ്മളെ സഹായിക്കാനും തയ്യാറാണ്. പക്ഷേ ആ പ്രോസസ്സിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് കരനീട്ടേണ്ടത് നമ്മൾ കരനീട്ടാം. പരിശുദ്ധാത്മാവെന്ന ദാനം നൽകാൻ കർത്താവ് തയ്യാറാണ്, പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരുക്കം അത് വേണം. ഇന്ന് രാവിലെ ഞങ്ങൾ ചിന്തിച്ചപ്പോ ഇന്ന് ചുറ്റുപാടുമുള്ള പല തെറ്റായ ഉപദേശങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോ ഒരു കൂട്ടരെക്കുറിച്ച് പറയുമായിരുന്നു. അവര് ഒരു കാര്യത്തിൽ നമ്മുടെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒരു ഊന്നലില്ല. അതിന്റെ ഫലമായിട്ട് എന്ത് വന്നു? ആ ഊന്നലില്ലാതെ വന്നപ്പോ കുറച്ചു നാൾ കഴിഞ്ഞപ്പോ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കുന്നതിൽ ഒരു അയവ് വന്ന് പല വിധത്തിലുള്ള തിന്മകൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരാനിടയായി. ഒരു ലൈസൻസ് പോലെ ഈ കാര്യങ്ങളെ കാണാനായിട്ടിടയെ. നമ്മൾ അങ്ങനെയല്ല, കർത്താവിന്റെ ഭാഗത്ത് ചെയ്യേണ്ടത് കർത്താവ് തീർച്ചയായിട്ടും ചെയ്യും. എന്നാൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നത് നമ്മൾ ചെയ്യണം. തെരഞ്ഞെടുപ്പ് നമ്മുടേതാണ്. ആ സമയത്ത് ഒരു സഹോദരൻ പറയുമായിരുന്നു, കർത്താവ് തരും, പക്ഷേ അതിനായിട്ടുള്ള ചോദ്യവും അതിനായിട്ടുള്ള ഒരു നിലപാടും അതിനായിട്ടുള്ള ഒരു ഒരുക്കവും നമ്മുടെ ഭാഗത്താണ് ആവശ്യമുള്ളത്. അത് അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ഒരു രണ്ടാം സ്പർശത്തിന് വേണ്ടി പറയുമ്പോ നമ്മൾ ചിന്തിച്ചത് ആ ദാനം നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു ഒരുക്കം വേണം, ക്രമീകരണങ്ങൾ വേണം, അനുസരണം വേണം, ഒരു സമർപ്പണം വേണം, ഒരു ദാഹം വേണം, ഒരു വിശ്വാസം വേണം, ഒരു പ്രാർത്ഥന വേണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ അവസാനിക്കുമ്പോ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ നീ ഇല്ലാതെ, നിന്റെ ആ നിലയിലുള്ള ഒരു സൂപ്പർ നാച്ചുറലായ ഒരു സഹായമില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന കൊമ്പിന് മുന്തിരിവല്ലിയിൽ വസിച്ചിട്ടല്ലാതെ, അതൊക്കെ നമ്മൾ പറയുന്നു, പക്ഷേ കർത്താവേ എന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു രണ്ടാമതൊരു അനുഭവം എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് ഇന്നൊരു ബോധ്യം, ഒരു ഉറപ്പ്, ധൈര്യം തരണേ. അത് എന്റെ സ്വാർത്ഥതയിൽ ചെലവിടേണ്ടതിന് വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത്, മറിച്ച് നീ എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിന്റെ ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കർത്താവ് ഇതെനിക്ക് തരണേ എന്ന് നമുക്ക് പറയാം. നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ ക്രമീകരിക്കാനുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ക്രമീകരിക്കും എന്ന് ദൈവസന്നിധിയിൽ ഏറ്റു പറയാം. ഒരുക്കം ചില കാര്യങ്ങൾ കൊടുത്തു വിട്ടാനോ ക്ഷമ ചോദിക്കാനോ ഉണ്ടെങ്കിൽ അതൊക്കെയും ചെയ്യുമെന്ന് ദൈവത്തോട് പറയാം. ഇനിയും കിട്ടുന്ന ആദ്യത്തെ അവസരത്തിൽ ഞാൻ അത് ചെയ്യും കർത്താവ്. ഞാൻ അനുസരിക്കാനുള്ള കാര്യങ്ങൾ അനുസരിക്കും, അത് വെറും ഒരു വാക്കല്ല. ചില കാര്യങ്ങൾ, അനുസരണത്തിന്റെ ചില പടികൾ ഞാൻ ചെയ്യും. അതുപോലെ ഞാൻ വിശ്വാസത്തോടെ, ദാഹത്തോടെ, പ്രാർത്ഥനയോടെ, പ്രതിഷ്ഠയോടെ ഈ കാര്യത്തിനായിട്ട് ഞാൻ എന്റെ കരത്തെ നീട്ടും. അപ്പോൾ ആ ദാനം കർത്താവേ നീ എനിക്ക് തരുമല്ലോ. കർത്താവേ, ആ ശബരിയക്കാരിയെ പോലെ എന്റെ ജീവിതത്തിൽ പാപത്തോട് വർദ്ധിച്ചു വരുന്ന ഒരു വെറുപ്പും നിന്നോട് വർദ്ധിച്ചു വരുന്ന ഒരു സ്നേഹവും മറ്റുള്ളവരെക്കുറിച്ചുള്ള ഒരു കരുതലും അതൊക്കെയും എനിക്ക് ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അനുഭവം ഇല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ വയ്യ. കർത്താവേ എന്നെ സഹായിക്കാൻ നീ തയ്യാറാണ്, എന്നെ അനാഥനായിട്ട് വിടുകയില്ല എന്ന് നീ പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവേ ആ വാഗ്ദാനം ഞാൻ ക്ലെയിം ചെയ്യുന്നു, നീ എന്നെ അനാഥനായി വിടുകയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്നോടുകൂടെ വന്ന് വാസം ചെയ്യും, കൽപ്പനകളെ അനുസരിപ്പാൻ എന്നെ പ്രാപ്തനാക്കി തീർക്കും. അവിടുത്തെ വാഗ്ദാനമാണ്, അവിടുത്തെ വചനങ്ങളാണ് കർത്താവേ. അവിടുത്തെ ഈ വാഗ്ദാനങ്ങളെ ഞാൻ മുറുകെ പിടിക്കുന്നു. ഞാൻ നിന്നോട് ചോദിക്കുന്നു, വിശ്വാസത്തോടെ യാചിക്കുന്നു,
എന്നെ കടന്നു പോകല്ലേ കർത്താവെ, പോകല്ലേ, കടന്നെന്നെ കടന്നു പോകല്ലേ കർത്താവെ. മറ്റുള്ളവരെ സന്ദർശിക്കുമ്പോൾ, മറ്റുള്ളവരെ സന്ദർശിക്കുമ്പോൾ നാം ഓർത്ത് നോക്കുക, നമ്മോടൊപ്പം ഈ വിശ്വാസകോളത്തിലേക്ക് വന്ന ചിലരെങ്കിലും നമ്മേക്കാൾ എത്രയോ മുന്നിൽ പോയിട്ടുണ്ട്. മറ്റു ചിലരെ പരിശുദ്ധാത്മാവ് സ്പർശിച്ചു, അവരൊരു തീനാളമായിട്ട് മാറി. നമ്മളിപ്പോഴും പഴയ അവസ്ഥയിൽ ഇരിക്കുന്നു. എന്താ വ്യത്യാസം? കർത്താവിന് മുഖപക്ഷമുണ്ടോ? വ്യത്യാസം, നമുക്കിതിനായിട്ട് എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കുന്നവ എന്നെ കണ്ടെത്തും എന്ന് നമ്മൾ പറഞ്ഞതുപോലെ ദൈവസന്നിധിയിൽ നമുക്ക് പറയാം, കർത്താവേ, കർത്താവേ, ഇത്രയും നാൾ പറഞ്ഞതുപോലെയല്ല, നീ എന്നെ സഹായിക്കണം, എന്നെ കടന്നു പോകല്ലേ. മറ്റുള്ളവരെ സന്ദർശിക്കുമ്പോൾ എന്നെയും ഇന്ന് ഓർക്കണേ കർത്താവേ എന്ന് നമുക്ക് പറയാം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കും.